ബാറക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങൾ സ്തുതി. ദൈവമായ കർത്താവിന് തിരുനാമത്തിൽ ഒന്നവനും പരിപാലിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഉയരങ്ങൾ സ്തുതി. ദൈവമേ ഇനി പരിശുദ്ധനാവുന്നു, ബലവാനെ ഇനി പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവൻ ഇനി പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ ഇനി പരിശുദ്ധനാവുന്നു, ബലവാനെ ഇനി പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവൻ ഇനി പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ ഇനി പരിശുദ്ധനാവുന്നു, ബലവാനെ ഇനി പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവൻ ഇനി പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, ശുശ്രൂഷതാവേ നിനക്ക് സ്തുതി, പാപികളായ നടിയാരോട് കരുണേ നമിച്ച് രാജാവേ നിനക്ക് സ്തുതി. ബാറിക്കുമോ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കുക. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. പ്രതീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ചേ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവിനോടുകൂടെ മറിച്ചുമോർ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും നാൾതോറും ഞങ്ങളുടെ ജീവനെയും ജീവിതത്തെയൊക്കെ വഴി നടത്തുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ദിവസം കൂടി നിന്റെ കരുണയും കൃപയും ഞങ്ങളെല്ലാവരോടും ണമേ. ആയുരാരോഗ്യ സൗഖ്യങ്ങളാൽ ഞങ്ങളെ വഴി നടത്തുന്നതിന് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കുള്ള എല്ലാ നന്മയും സന്തോഷത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളിൽ അനേക രോഗികളായും പ്രയാസം അനുഭവിക്കുന്നവരായും ഒരുപക്ഷെ കർത്താവെ ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിൽ പോലും വളരെയേറെ മാനസിക പ്രയാസത്തോടെയും സംബന്ധിക്കുന്ന അനേകരുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവരോടും കൂടെ ഇരിക്കണമേ. വിവിധ ഇടങ്ങളിലായിട്ട് നടക്കുന്ന ഫാമിലി കോൺഫറൻസുകളെ ഒക്കെ ഇതിനും ആകെ സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളോടും കൂടെ ഇരിക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ, യേശു തമ്പുരാൻ കാണിച്ചു തന്നതിന്റെ പ്രകാരം ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന് പണിതിരിക്കുന്നു എന്നും അവരിൽ നിന്ന് അടിയങ്ങൾ കർത്താവെ തിരുവചനത്തിലൂടെ മനസ്സിലാക്കിയതുപോലെ ആദിമസഭയിലെ കുടുംബങ്ങളെ എപ്പിസ്കോപ്പമാർ വഴിയായും കശിശാമാർ വഴിയായും ശുശ്രൂഷകന്മാർ വഴിയായിട്ട് ചെമ്മാശന്മാർ വഴിയായിട്ട് അവിടുത്തെ കാത്തു പരിപാലിച്ചതുപോലെ ദൈവമായ കർത്താവെ അന്നു മുതൽ അടിയങ്ങളെ ശുശ്രൂഷിക്കുന്നതായ അടിയങ്ങളുടെ സഭയുടെ എല്ലാ ക്രമീകരണങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭയെ മുഴുവനായിട്ട് തിരുവുമ്പാകെ അർപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, ഓരോ ഭദ്രാസനങ്ങളെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭദ്രാസനത്തെ തിരുവുമ്പാകെ സമർപ്പിക്കുന്നു. വിവിധ റീജിയനുകളെ തിരുവുമ്പാകെ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കുന്ന അഭിയന്യ തിരുമേനിയെയും കർത്താവെ എല്ലാ വൈദിക ശ്രേഷ്ഠതയെ ഓർക്കുന്നു. ഓരോ റീജിയനിലുള്ള കുടുംബങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുകയാണെന്നേ. ദൈവമായ കർത്താവ്, ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് ദൈവനാമമഹത്വത്തിനും ദൈവത്തിന്റെ അനുഗ്രഹം അടിയങ്ങൾക്ക് ഇടതടവില്ലാതെ ലഭ്യമാകുന്നതിനും കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ അധ്യക്ഷന്മാരാക്കി വെച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടം മുഴുവനെയും പരിപാലിക്കുവിനെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവെ ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്വം നൽകിയതുപോലെ ലഹീം രാജ്യങ്ങൾ കാലാകാലങ്ങളിൽ നിന്ന് ശരണപ്പെട്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും മാനിക്കപ്പെടണം, അനുഗ്രഹിക്കപ്പെടണം. പ്രത്യേകിച്ച് ഈ വനിതാ സമാജത്തിന്റെ പ്രവർത്തനങ്ങളെ തിരുവുമ്പാകെ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ കർത്താവെ ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമേ. ദൈവാനുഗ്രഹങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. ഞങ്ങളുടെ ഈ വചന പഠനത്തെ തിരുവുമ്പാകെ സമർപ്പിക്കുന്നു. ഇതുവരെയും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായിട്ട് നൽകിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഓർത്ത് തന്നെ സ്തുതിക്കുന്നു. അവിടുന്ന് നൽകുന്നതല്ലാതെ ഞങ്ങൾക്ക് ജ്ഞാനമോ അറിവോ ഒന്നുമില്ല കർത്താവെ. ദൈവത്തിന്റെ കരുണ ഞങ്ങളെ ഇന്ന് വലിച്ചു കളയരുത്. നീ ഞങ്ങളുടെ ഇല്ലായ്മയെ തീർക്കുവാൻ നിന്റെ കരുണയോടെ കണ്ണാരപ്പരു തുറന്ന് നന്മകളും അനുഗ്രഹങ്ങളും അറിവുകളും ഒക്കെ ഞങ്ങൾക്ക് നൽകിത്തരണമേ. ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടണമേ. വാങ്ങിപ്പോയ ഒരു ആശ്വാസം പ്രാപിക്കണമേ. ഞങ്ങൾക്ക് മുമ്പേ നിന്റെ സന്നിധിയിൽ വന്ന് ശുശ്രൂഷ അടയ്ക്കുന്ന എല്ലാ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഞങ്ങളുടെ വിശുദ്ധന്മാരെയും ശുദ്ധിമതികളെയൊക്കെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ മധ്യസ്ഥതകളാൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. യേശുബ്രാന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് കരുണയോടെ ഉത്തരം അരുളി ചെയ്യുമാറാകണമേ. പ്രിയക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, കഴിഞ്ഞ ആഴ്ച നമുക്ക് പഠന ക്ലാസ്സിൽ സംബന്ധിക്കാൻ സാധിച്ചില്ല. എനിക്ക് ചില സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. കഴിഞ്ഞ 4-ാം തീയതിയും 5-ാം തീയതിയും ആണ് അവസാനമായിട്ട് നമ്മൾ ക്ലാസ്സുകൾ എടുത്തത്. 11-12 തീയതികൾ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. വീണ്ടും ഇന്ന് 18-ാം തീയതി, ജൂലൈ മാസം 18-ാം തീയതി നമ്മൾ ക്ലാസ്സുകൾ പുനരാരംഭിക്കുകയാണ്. ദൈവത്തിന്റെ കരുണയിൽ നമ്മൾ ആശ്രയിച്ചുകൊണ്ട് വ്യാഴാഴ്ചകളിൽ മതോപദേശ സാരങ്ങളിൽ നിന്നുള്ള പഠനമാണ് നമ്മൾ നടത്തുന്നത്. കഴിഞ്ഞ അവസാന ക്ലാസ്സിൽ നമ്മൾ കണ്ടതുപോലെ 4 ചാപ്റ്റർ കൂടി നമുക്ക് തീരാനുണ്ട്. ചാപ്റ്റർ 19, 20, 21 and 22. അതിൽ ഞാൻ പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു 20, 21 അതൊന്നിച്ച് നമുക്ക് ആദ്യം പഠിക്കാം. അതിനുശേഷം അത് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെ കുറിച്ചൊക്കെയാണ്. അതിനുശേഷം 19 and 22 പഠിക്കാം എന്ന് പറഞ്ഞു. അത് വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥതയും തിരുശേഷിപ്പുകളെയും കുറിച്ചാണ്. അത് ചേർന്ന് വരുന്നതായതുകൊണ്ട് അങ്ങനെയും പഠിക്കാമെന്ന് പറഞ്ഞു. അല്ല, കഴിഞ്ഞ അവസാന ക്ലാസ്സില് മതോപദേശതാരങ്ങളുടെ 4-ാം തീയതി വ്യാഴാഴ്ച എടുത്ത ക്ലാസ്സില് ഈ കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കാൻ സാധിച്ചില്ല. എന്നാല് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായിരിക്കുന്ന വാങ്ങിപ്പോയവരുടെ അവസ്ഥ എന്താണ്, യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് എന്തൊക്കെ ചെയ്തു, സഭ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് കേവലം ജീവനോടിരിക്കുന്നവർ മാത്രമല്ല വാങ്ങിപ്പോയവരുടെയും കൂടെ സമൂഹമാണ് എന്നൊക്കെ നമ്മൾ കണ്ടു. അവർ സജീവരായിട്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്നു, അവരുടെ ആത്മാക്കൾ നശിച്ചു പോയിട്ടില്ല. എന്നാൽ എല്ലാവരും ന്യായവിധിക്ക് മുമ്പാകെ നിൽക്കേണ്ടതാണെങ്കിൽ തന്നെയും പ്രത്യേകിച്ച് ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും ഒക്കെ മധ്യസ്ഥതയിൽ നമ്മൾ അഭയം പ്രാപിക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അവര് വാങ്ങിപ്പോയവരാണ് എങ്കിൽ തന്നെയും ദൈവത്തിന്റെ സന്നിധിയിൽ അവർക്കൊരു സജീവതയുണ്ട്. യേശു ക്രിസ്തു പാതാളത്തിലേക്ക് ചെന്ന് മരിച്ചുപോയവരുടെ ആത്മാക്കളെ ഉത്ഥാനം ചെയ്യിപ്പിച്ചുകൊണ്ട് യെരുശലേമിൽ വിശുദ്ധ നഗരത്തിൽ അവരെ അനേകർക്ക് പ്രത്യക്ഷമായി. അങ്ങനെ മരണത്തിന്മേൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർത്തു. ആദ്യ മനുഷ്യനാൽ മരണവും യേശു ക്രിസ്തുവിനാൽ ജീവനും ലോകത്തിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് ലോക റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നിത്യജീവൻ യേശു ക്രിസ്തു നൽകിയിരിക്കുന്നു. പുതിയൊരു ജീവിതക്രമം നമുക്ക് നൽകി. അതാണ് സഭ. മോശയുടെ ഏലിയാവിന്റെ കാര്യം നമ്മൾ കണ്ടു. എബ്രായ അധ്യായത്തിലുള്ള വലിയ സമൂഹം ആരൊക്കെയാണ് എന്നുള്ളത് കണ്ടു. നീതിമാന്മാരായ സിദ്ധന്മാരുടെ ആത്മാക്കള്, 1000 ദൂതന്മാരുടെ സർവ്വസംഘം, ജീവനുള്ളവരും വാങ്ങിപ്പോയവരും ഒക്കെ അവിടെയുണ്ട്. പിന്നെ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായിട്ട് സംസാരിക്കുന്ന പുണ്യാഹ രക്തം അവിടെയുണ്ട്. സിയോൻ പർവ്വത അവിടെയുണ്ട്. ന്യായാധിപതി അവിടെയുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടു. അപ്പോ സഭയുടെ മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാടിനെ പറ്റി, പ്രത്യേകിച്ച് നമ്മുടെ സഭയില് ജീവനോടിരിക്കുന്നവർ മാത്രമല്ല വാങ്ങിപ്പോയവരും ഉണ്ട്. അതിനുവേണ്ടിയാണ് നടുക്കൊരു സ്ഥലം നമ്മൾ വേർതിരിച്ചിരിക്കുന്നത്. ആ ഒരു ഓർമ്മയിലാണ്. കൃത്യം അവിടെ തന്നെ എല്ലാവരും ഇടിച്ചു തിങ്ങി നിൽക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, വാങ്ങിപ്പോയവരും കൂടി സഭയിൽ ഉണ്ടെന്നുള്ള ഓർമ്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ നടുക്ക്. പ്രത്യേകിച്ച് ചുവന്ന കാർപ്പറ്റൊക്കെ വിരിച്ച് ഏറ്റവും മഹത്വമേറിയവർക്ക് വേണ്ടി നൽകുന്നതാണല്ലോ. ലോകത്തിലുള്ള പാപമെല്ലാം അവരുടെ അവസാനിച്ചു. അവരിപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ അവരുടെ ആത്മാക്കൾ സജീവമായിട്ട് നിൽക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് അവരെ അത്രയേറെ ബഹുമാനിച്ചുകൊണ്ട്. പ്രത്യേകിച്ച് ഈ ശവസംസ്കാരം നടത്തുന്ന സമയത്ത് നിങ്ങൾക്കറിയാവല്ലോ, ഈ ഒരു പ്രൊസഷൻ നടത്തുമ്പോൾ ഇവിടെയൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയാൻ മേല. കഴിവതും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഏറ്റവും പുറകിലായിരിക്കും ഈ നാട്ടിലാണെങ്കിൽ പ്രത്യേകിച്ച് ഈ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ആണെങ്കിൽ ആംബുലൻസ്, ഇല്ലെങ്കിൽ പണ്ട് രഥമായിരുന്നെങ്കിൽ രഥയിലെ കൈകളിൽ വഹിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അങ്ങനെ മേക്കട്ടിയുടെ കീഴിൽ. മേക്കട്ടി എന്ന് പറഞ്ഞാൽ മേഘക്കട്ടി എന്നാണ് കേട്ടോ. മേഘക്കട്ടി എന്ന് പറയുന്നത് ഈ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തോണുമായിട്ട് ഇസ്രയേൽ മക്കളെ വഴി നടത്തി എന്ന് പറയുന്നുണ്ടല്ലോ. മേക്കട്ടി എന്ന് പറയുന്നത് മേഘക്കട്ടി, അതായത് പകൽ മേഘസ്തംഭമായി വഴി നടത്തിയ ദൈവത്തിന്റെ തിരുസാന്നിധ്യത്തെ ഒക്കെ അനുസ്മരിക്കാൻ വേണ്ടി അത് ചെയ്യുന്നത് സൂചിപ്പിച്ചിട്ടുള്ളതേ ഉള്ളൂ. ഓ, മേഘക്കട്ടിയുടെ കീഴിലുള്ള ശവസംസ്കാരം നടത്താൻ വേണ്ടി മൃതദേഹം വഹിച്ചുകൊണ്ട് ഏറ്റവും പുറകിലാ പോകുന്നത്. മുൻപില് നമ്മുടെ പ്രൊസഷൻ എല്ലാം അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാർ ഏറ്റവും പുറകിൽ നിന്നുകൊണ്ട് അവരെ ബഹുമാനിച്ച് മുൻപിൽ ബാക്കിയുള്ളവരെല്ലാം നടന്ന് ഏറ്റവും പുറകിൽ നടക്കുക. പലപ്പോഴും നമ്മളുടെ ഈ പ്രൊസഷനിൽ ഒത്തിരി തെറ്റ് നമ്മൾ കാണിക്കും. ഈ ഫ്രണ്ടിൽ അച്ഛൻ നടക്കട്ടെ, പുറകിൽ ഞങ്ങൾ നടക്കാവുന്നുള്ള ഒരു കൺസെപ്റ്റ് എങ്ങനെ ഉണ്ടായെന്ന് എനിക്കറിയാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ അങ്ങനെയല്ല കേട്ടോ, മേക്കെട്ടിയും കൊണ്ട് നടക്കുന്നത് പെരുന്നാളാണെങ്കിലും കർത്താവിന്റെ സ്ലീബാഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണമാണെങ്കിലും ഒക്കെ ഏറ്റവും പുറകിലായിരിക്കണം അത്, അതിന് റെവറൻസ് നമ്മൾ കൊടുക്കുന്നത്. ബാക്കിയുള്ളവർ മുന്നേ കയറി നടക്കണം, അതിന്റെ പുറകിൽ ഇടിച്ചിടിച്ച് നിൽക്കരുത്. ആ നമ്മുടെ പിന്നെ അമേരിക്കയിലെ അച്ചായന്മാരും ഒക്കെ ആ ഞങ്ങളും ഒക്കെ ഇവിടെ 10-40 വർഷം ഒക്കെ ആയി, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കൂടെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ്. ഇവിടുത്തെ മാത്രം ഒരു കാര്യമല്ല നാട്ടില്, ഇവിടെ പിന്നെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ മേല. ഞാൻ അധികം പ്രദക്ഷിണങ്ങളിലൊന്നും ഇവിടെ സംബന്ധിച്ചിട്ടില്ല. പിന്നെ നാട്ടിലാണെങ്കിൽ ഞങ്ങളുടെ വല്യപ്പച്ചനും ഒക്കെ കുറിച്ച് പണിത പള്ളി, അതുകൊണ്ട് അച്ഛനൊക്കെ എന്നാ വന്നേ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ കൂട്ടത്തിൽ നടക്കും. പിന്നെ അവരുടെ സ്നേഹം കൂടെ കൊണ്ടായിരിക്കാം, പിന്നെ കൊടുക്കുന്ന ബഹുമാനം കൂടെ കൊണ്ടായിരിക്കാം. മുന്നിൽ അങ്ങ് പൊക്കോട്ടെ, അശുദ്ധരായി ഞങ്ങള് പുറകിൽ അങ്ങ് നിന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ടും ഒക്കെ ആയിരിക്കാം. നേരുന്ന തന്നെയും ഞാൻ പറഞ്ഞത് അതിന്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് പറഞ്ഞതാ. ഏറ്റവും പുറകില് ബഹുമാനം ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കുന്ന വ്യക്തികളാണ്. പുരോഹിതനെ നിർത്തുമല്ല, പുരോഹിതൻ അത് പ്രൊസഷന്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. പുരോഹിതനെ നിർത്തുമല്ല, പുരോഹിതൻ വഹിച്ചിരിക്കുന്ന സ്ലീബായിക്ക് അവിടെ റെവറൻസ്. ആ പുരോഹിതൻ അല്ല വേറൊരു പുരോഹിതനാണ് സ്ലീബ വഹിക്കുന്നതെങ്കിൽ ഈ പുരോഹിതൻ മുന്നോട്ട് കയറി നടക്കുകയും സ്ലീബ വഹിക്കുന്ന പുരോഹിതൻ പുറകെ നിൽക്കുകയും ചെയ്യും. വ്യക്തിക്കൊന്നുമല്ല പ്രാധാന്യം, നമ്മൾ തെറ്റിദ്ധരിച്ചു പോകരുത് ഇങ്ങനെ ഉറപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ശവസംസ്കാരത്തിന്റെ ഒരു പ്രാധാന്യമൊക്കെ ഞാൻ മനസ്സിലാക്കാനായിട്ട് പറഞ്ഞു. നമ്മുടെ ക്രമീകരണങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്, അതിന്റെ ആന്തരികാർത്ഥം മനസ്സിലാക്കുവാണെങ്കിൽ എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ വാങ്ങിപ്പോയവർക്ക് ഒരു വലിയ സ്ഥാനം ദേവാലയത്തിന്റെ നടുവില് ചുവന്ന കാർപ്പറ്റ് തന്നെ വിരിച്ച് അവർക്ക് ഒരു സ്ഥാനം ഒരുക്കിയിരിക്കുന്നു. ഇനിയും വേറെ ഏതെങ്കിലും പള്ളി പച്ച കാർപ്പറ്റ് കിടപ്പുണ്ടെങ്കിൽ ബഹളമൊക്കെ അല്ലേ, അത് ദയവ് ചെയ്ത് അത് സൗകര്യം പോയി ഇടുക എന്നുള്ളതേ ഉള്ളൂ. ചുവന്നത് തന്നെ വേണമെന്ന് അങ്ങനെ അതിലും അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊന്നുമല്ല നമ്മൾ ക്ലിങ് ചെയ്യേണ്ടത്, ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ മരിച്ചവർക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട് വാങ്ങിപ്പോയവർ ശൂന്യതയിലേക്കല്ല എന്നുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ വളരെ വിശദമായിട്ടും എനിക്ക് തോന്നുന്നു. ദിവസത്തിൽ നിന്ന് തന്നെ അനേക ആശയങ്ങളിലൂടെയും ഒക്കെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞ ആഴ്ച സാധിച്ചു. മതോപദേശ സാരങ്ങളിലേക്ക് പെട്ടെന്ന് നമുക്ക് കടക്കാം. 20-ാം അധ്യായം നമുക്ക് പഠിച്ചു തുടങ്ങാം. മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെ കുറിച്ചാണ് 20-ാം അധ്യായത്തിൽ പറയുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട കാര്യങ്ങളുടെ വിശദീകരണം കൂടുതലായി കുറച്ചുകൂടെ ആഴമായിട്ടാണ് ഇതിനകത്ത് കിടക്കുന്നത്. എബൌട്ട് പ്രയർ ഫോർ ദ ഡിപ്പാർട്ടഡ്, അതിനകത്ത് ആദ്യമായിട്ട് പറയുന്ന കാര്യം, ഇറ്റ് വാസ് ഫോർ ദ സേക്ക് ഓഫ് ഹ്യൂമൻ ബീങ്സ് ഫോർ ആഡം ഓൺ വേർഡ്സ് ടു ദ ലാസ്റ്റ് ദറ്റ് അവർ ലോർഡ് വാസ് ബോർൺ ആസ് എ ഹ്യൂമൻ ബീങ് ഒബ്സർവ് ഫാസ്റ്റിംഗ് ഓഫേർഡ് ഹിംസെൽഫ് ആസ് എ സാക്രിഫൈസ് ഡിസെൻഡഡ് ഇൻ ടു ഹേദസ് ആൻഡ് പ്രീച്ച്ഡ് ദയർ റോസ് ഫ്രം ദ ഡെഡ് ascended to heaven, sat on the right hand side of his father and intercedes on our behalf. He did and continues to do it that there shall be എന്ന് വരെ പറഞ്ഞിട്ട് ഭാഗം അവിടെ അവസാനിപ്പിക്കുക. അതായത് ഇങ്ങനെയാ പറയുന്നത്, നമ്മുടെ കർത്താവ് മനുഷ്യനായിട്ട് ജനിച്ചതും നൊയമ്പ് നോറ്റതും തന്നെത്താൻ ബലി നൽകിയതും പാതാളത്തിലേക്ക് ഇറങ്ങി പ്രസംഗിച്ചതും ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് മധ്യസ്ഥത പറയുന്നതുമായ തന്റെ സകല നടപടികളും ആദാം മുതൽ അവസാന നാൾ വരെയുള്ള സകല മനുഷ്യർക്കും വേണ്ടി അത്രേ. താൻ ഇവയൊക്കെ പ്രവർത്തിച്ചതും പ്രവർത്തിക്കുന്നതും തന്റെ സൃഷ്ടികളായ മനുഷ്യരോടുള്ള സ്നേഹത്തിന്റെ പൂർണത നിമിത്തം അവരെ രക്ഷിപ്പാൻ വേണ്ടിയാണ് എന്നാണ് ഒന്നാമത്തെ കാര്യത്തിൽ പറയുന്നത്. അതിന്റെ ചുരുക്കം ഇത്രേ ഉള്ളൂ, യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത് ലോകത്തിലേക്ക് വന്നത്, അതിനകത്ത് യേശുക്രിസ്തുവിന്റെ ദ എക്കോണമി ഓഫ് സാൽവേഷൻ അതിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. മനുഷ്യനായിട്ട് ജനിച്ചു, ഉപവസിച്ചു, തന്നെ തന്നെ ബലി നൽകി, പാതാളത്തിലേക്ക് ഇറങ്ങി പ്രസംഗിച്ചു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി, തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് മധ്യസ്ഥത പറയുന്നു. ഇതെല്ലാം തന്റെ മനുഷ്യാവതാരത്തിൽ വരുന്നതായ കാര്യമാണ്. യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത് ലോകത്തിലേക്ക് വന്ന് നമ്മളെ രക്ഷിച്ച ആ വലിയ ആ എക്കോണമി അത് പൂർത്തീകരിച്ച് കർത്താവിന്റെ വലതുഭാഗത്തിരുന്ന് ഇപ്പോഴും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്നുള്ളത് എബ്രായ ലേഖനത്തിലൊക്കെ നമ്മളത് കാണുന്ന കാര്യമാണ്. ഇതാണ് എക്കോണമി ഓഫ് സാൽവേഷൻ. അപ്പോൾ രക്ഷാകര പ്രവർത്തനത്തിൽ, കർത്താവിന്റെ രക്ഷാകര ദൗത്യത്തിൽ ഉൾപ്പെട്ട ഈ ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം എന്നുള്ളത് എന്തിനു വേണ്ടിയായിരുന്നു ഇത്രയും കാര്യങ്ങൾ കർത്താവ് പൂർത്തീകരിച്ചത്? സകല നടപടികളും ആദാം മുതൽ അവസാന നാൾ വരെയുള്ള സകല മനുഷ്യർക്ക് വേണ്ടി അത്രേ. അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം അതാ കേട്ടോ, ആദാം മുതൽ ഇനി വരുവാനിരിക്കുന്നവർക്കും കൂടെ വേണ്ടിയാ. തന്റെ രക്ഷ, യേശു ക്രിസ്തു രക്ഷകനായി ലോകത്തിലേക്ക് അവതരിച്ച് താൻ പറഞ്ഞ മാർഗത്തിലൂടെ ചരിക്കാൻ പറഞ്ഞത് ആദാം മുതൽ അതാണ് ഏകന്റെ അനുസരണക്കേടിനാൽ മരണവും ഏകന്റെ അനുസരണത്താൽ ജീവനും ലോകത്തിലേക്ക് വന്നു എന്ന് റോമാലേഖനത്തിൽ നമ്മൾ 5:18 ഇപ്പൊ അതൊന്ന് ജിജി വായിക്കേണ്ടിയിരിക്കുന്നു. റോമാലേഖനം 5:18 വായിക്കാവോ?
അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏക നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു.
ഓക്കെ, ഇത് ഏത് വേർഷനാ വായിക്കുന്നത്? ബൈബിളിന്റെ നമ്മുടെ ബൈബിൾ സൊസൈറ്റിയുടെ സത്യവേദ പുസ്തകമാണോ അതോ?
അതെ,
ഓക്കെ, അത് അവര് വേർഷൻ ഇച്ചിരി മാറ്റിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരുത്തന്റെ ഏകന്റെ ലംഘനത്താൽ മരണവും ഏകന്റെ അനുസരണത്താൽ ജീവനും ലോകത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് ആണ് നമ്മൾ സാധാരണ വായിക്കുന്നത്. എന്തായാലും അർത്ഥം സെയിം തന്നെയാണ്. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് ദേർഫോർ ജസ്റ്റ് ആസ് വൺ മാൻസ് ട്രസ്പാസ് ലെഡ് ടു കണ്ടംനേഷൻ ഫോർ ഓൾ, സോ വൺ മാൻസ് ആക്ട് ഓഫ് റൈറ്റിയസ്നെസ് ലീഡ്സ് ടു ജസ്റ്റിഫിക്കേഷൻ ആൻഡ് ലൈഫ് ഫോർ ഓൾ. അപ്പോൾ ആ നീതീകരണവും നിത്യജീവനും നമുക്ക് ലഭ്യമായി എന്നുള്ളതാണ്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം എന്തിനു വേണ്ടിയായിരുന്നു? ആദാം മുതൽ ഇനി വരുവാനിരിക്കുന്ന തലമുറയെയും കൂടി രക്ഷയിലേക്ക് കൊണ്ടുവരാനായിട്ടാ. ഇവിടെയാണ് ഈ പന്തക്കോസ് വിശ്വാസവും യഥാർത്ഥ സത്യവിശ്വാസമായിരിക്കുന്ന ഓർത്തഡോക്സ് വിശ്വാസവും അല്ലെ പ്രൊട്ടസ്റ്റാന്റ് സേതു ആയിക്കൊള്ളട്ടെ, പന്തക്കോസിനുള്ള ചെറിയൊരു ഫ്രെയിമിൽ മാത്രം നിന്നുകൊണ്ടല്ല, നമ്മുടെ അപ്പോസ്തോലിക ചിന്താഗതികൾക്കെതിരെയുള്ള എല്ലാ ചിന്തകളുടെ ഒരു പരാജയം അവിടെയാണ്. അവര് പറയുന്നത് എപ്പോഴും ജീവനോടിരിക്കുന്നവരുടെ ഒരു സമൂഹം മാത്രമാണ് സഭ എന്നുള്ളൊരു കൺസെപ്റ്റ് അവർക്കുള്ളത്. അതൊരിക്കലും ഇത് സാത്താന്യമാണ്. ഇത് നമ്മൾ വിശദമായിട്ട് പഠിക്കുമ്പോൾ പിശാചി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വേദോത്സവം എടുത്തുകൊണ്ടൊക്കെ നടക്കുന്നതെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട പെന്തക്കോസ് സഹോദരങ്ങളും പ്രൊട്ടസ്റ്റന്റുകാരും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഇത് പൈശാചികമാണ്, അത് പിശാചിനാൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു പഠിപ്പിക്കലാണ് എന്നുള്ളത്. യേശുക്രിസ്തുവിന്റെ രക്ഷാപദ്ധതി ആദാം മുതൽ സകല ഇനി വരുവാനിരിക്കുന്ന മനുഷ്യർക്കും കൂടിയുള്ളത് വേണ്ടിയാ. അപ്പൊ സഭ എന്ന് പറയുമ്പോൾ ജീവനോടിരിക്കുന്നവരുടെയും വാങ്ങിപ്പോയവരുടെയും ഒക്കെ സമൂഹമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പം കർത്താവ് വന്നാൽ എന്ത് സംഭവിക്കും? മരിച്ചവര് അക്ഷയരായി ഉയർത്തുന്ന അവർക്ക് പുതിയൊരു ശരീരം കൂടി നൽകും. ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടും, നമുക്കൊരു രൂപാന്തരം ഉണ്ടാകും. ഇത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മൗനതയും ഒന്നുമില്ലായ്മയും ശൂന്യതയുമല്ല, അവര് നിത്യതയിലാണ്, അവരുടെ ആത്മാവ് നിത്യതയിലാണ് എന്നുള്ളത്. ശരീരം തീർച്ചയായിട്ടും മണ്ണോട് മണ്ണ് ചേർന്നു എന്ന് പറഞ്ഞ് അനക്ഷരതയെ പൂകിയെന്നൊക്കെ ദ്രവത്വത്തെ പൂകിയെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ശരീരം. പക്ഷെ അവരുടെ ആത്മാവ് ഒരിക്കലും നശിച്ചു പോകുന്നില്ല എന്നുള്ള ഈ ഒരു കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ പ്രാർത്ഥനകളും മരിച്ചവരെ ഓർക്കുന്ന കാര്യങ്ങളും എല്ലാം ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. അതാ ഇവിടെ പറയുന്നത്, നമ്മളിപ്പോ വായിച്ചു കേട്ടതും അതാണ്. യേശു ക്രിസ്തുവിന്റെ ഈ രക്ഷാകര ദൗത്യം മനുഷ്യനായതും നൊയമ്പ് നോറ്റതും തന്നെ പിന്നെ പീഡാനുഭവത്തിലൂടെ പോയതും കൽവരി കുരിശി മരിച്ചതും പാതാളത്തിലേക്ക് ഇറങ്ങി പ്രസംഗിച്ചതും ഉയർത്തെഴുന്നേറ്റതും സ്വർഗത്തിലേക്ക് കയറിയതും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നതും ഇതൊക്കെ നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ എന്നും കൊട്ടയ്ക്കാ കുറയ്ക്കാന്ന് പറഞ്ഞ് ചൊല്ലുന്നതാണ്. ഇനിയും മുതലേലും ഇച്ചിരി ബോധത്തോടുകൂടി ഇരുന്ന് ചൊല്ലണമെന്ന് ഓർപ്പിക്കുന്നു. അത് അല്പം സീരിയസ് ആയിട്ട് ആ കാര്യം ഒന്ന് എടുക്കുകയും ചെയ്യണം. നമ്മൾ ചൊല്ലുന്ന എന്താണെന്നുള്ള ബോധ്യത്തിൽ അത് ചൊല്ലുമ്പോഴേ കർത്താവേ നിന്റെ രക്ഷാചരിത്രത്തെ ഞങ്ങൾ ഓർക്കുന്നു എന്ന് വിനയത്തോടുകൂടി പറയേണ്ടതാ. ഉറക്കം തൂങ്ങി മൂക്കും കുത്തി വേണോണ്ടല്ല ഇത് ചൊല്ലേണ്ടത് എന്നുള്ളത് ഓർപ്പിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ രക്ഷാകര ദൗത്യം എന്ന് പറയുന്നത് സകല മനുഷ്യർക്കും വേണ്ടിയാണ്, ആദാം മുതൽ ഇനി വരുവാനുള്ള മനുഷ്യർക്കും കൂടെ വേണ്ടിയുള്ളതാണെന്നാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. താൻ ഇവയൊക്കെ പ്രവർത്തിച്ചതും പ്രവർത്തിക്കുന്നതും തന്റെ സൃഷ്ടികളായ മനുഷ്യരോടുള്ള സ്നേഹത്തിന്റെ പൂർണ്ണ നിമിത്തം അവരെ രക്ഷിപ്പാൻ വേണ്ടി അവരുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു നൽകുന്നത് എന്നുള്ളതാണ്. ഇയ്യോബിന്റെ പുസ്തകം 1:6 1 പത്രോസ് 3:19 നമ്മൾ വായിക്കുന്നുണ്ട്. അത് നേരത്തെ നമുക്കറിയാവുന്ന വാക്യമാണ്. ആത്മാവിൽ അവൻ ചെന്നു, പണ്ട് നോഹയുടെ കാലത്ത് പെട്ടക ഒരുക്കുന്ന സമയം അനുസരിക്കാത്തവരെ തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. യേശു ക്രിസ്തു മരിച്ചവരോട് സുവിശേഷം അറിയിച്ച കാര്യം അവിടെ വായിക്കുന്നു. 1 പത്രോസ് 3:19 1 പീറ്റർ 3:19 ആൻഡ് 1 പീറ്റർ 4:6 4:6 അത് ഒന്ന് വായിച്ച് 4:6 വായിച്ച്
തന്നോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്, അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ.
ജഡം ജഡം ശരീരത്തിൽ അവർക്ക് ന്യായവിധിയുണ്ട്, പക്ഷെ ആത്മാവ് സംബന്ധമായി അവര് ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുക, അല്ല ദൈവദൂതന്മാരെ പോലെ ജീവിക്കുക. അതിനുവേണ്ടിയാണ് യേശു ക്രിസ്തു ഇവിടേക്ക് വന്നത്. അതിനുവേണ്ടി സുവിശേഷം അറിയിച്ചു. ഞാൻ പല പ്രാവശ്യം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അവർ കേൾക്കുന്നു, അവർ സംസാരിക്കുന്നു. അവരുടെ ആത്മാക്കളുടെ കാര്യം പറയുന്നത്, അവർ കേൾക്കുന്നു, സംസാരിക്കുന്നു, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, വിശുദ്ധന്മാര് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ ഉള്ള കാര്യം. അപ്പൊ തീർച്ചയായിട്ടും ആ സജീവത നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഓർത്തിരിക്കാം. റോമാലേഖന 5:18 അടിസ്ഥാനമാക്കിയും 1 Petrus 3:19 അടിസ്ഥാനമാക്കിയും യോഹന്നാന്റെ സുവിശേഷം 17:20 ഒന്ന് വായിക്കാവോ? യോഹന്നാൻ 17:20
എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു, ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു.
എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഇനി വരാനുള്ള ഒരു തലമുറയാ സൂചിപ്പിക്കുന്നത് അല്ലേ? അല്ലെ, ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇപ്പൊ കുറെ പേര് ഇനി വിശ്വസിച്ചിട്ടുണ്ട്, ഇനി അനേകർ വിശ്വസിക്കാൻ ഇരിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇപ്പൊ 2000 വർഷങ്ങൾക്ക് ഇപ്പോഴും അത് ആപ്ലിക്കബിൾ ആണ്. അപ്പൊ സഭയെന്ന് പറയുമ്പോൾ അന്നേരം അന്നേരം ജീവനോടിരിക്കുന്ന കുറച്ചുപേരുടെ കൂട്ടായ്മയല്ല, ഇനി വരാനിരിക്കുന്നവരും വാങ്ങിപ്പോയവരും എല്ലാവരും ചേരുന്നതാണ് സഭ എന്നുള്ളത് യേശു ക്രിസ്തുവിന്റെ രക്ഷാകര ദൗത്യം ഇവർക്കെല്ലാം ആപ്ലിക്കബിൾ ആണ്. എങ്കിൽ യേശു ക്രിസ്തു ചെയ്തിരിക്കുന്ന മരിച്ചവരോട് സുവിശേഷം അറിയിച്ച് അവരുടെ ആത്മാക്കളെ ഈ ഹേദസിൽ നിന്ന് അല്ലെങ്കിൽ ആ പാതാളത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇതാണ് നമ്മുടെ മരിച്ചവരോടുള്ള പ്രാർത്ഥനയുടെ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന അടിസ്ഥാനം. പിന്നീട് പറയുന്നത് കൃപയോടും നീതിയോടും കൂടിയ ഒരു പ്രതിശാന്തി അവർക്കുണ്ടാകുവാനായിട്ടാണ്. എന്തിനു വേണ്ടിയാണ്? കൃപയും നീതിയോടും കൂടിയ കൃപയുണ്ടാവണം, ദാറ്റ് ഇസ് ദ ഗ്രേസ് ഓഫ് ഗോഡ്, ആൻഡ് നീതി ഉണ്ടാവണം, ജസ്റ്റിസ്, ഗോഡ്സ് ജസ്റ്റിസ് എന്ന് പറയുന്നത് അല്ലെ. ഗ്രേസ്ഫുൾ ആൻഡ് ജസ്റ്റ് മീൻസ് ടു സേവ് ദം ഇൻ ഫുൾനെസ് ഓഫ് ഹിസ് ലവ് ഫോർ ഹിസ് ക്രിയേഷൻസ് ദ ഹ്യൂമൻ ബീയിങ്സ്. അപ്പൊ ഈ നോക്കി, അനുസരിക്കാത്ത ആത്മാക്കളെ തടവിൽ പോയി പ്രസംഗിച്ച് കർത്താവ് വീണ്ടെടുത്തു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ദൗത്യമാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപയാണ് നമ്മൾ അവിടെ കാണുന്നത് എന്നുള്ളത് ഓർക്കണം. അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പോയി പ്രസംഗിച്ച് അവരുടെ ആത്മാക്കളെ വീണ്ടെടുത്തു, അവരെ ദൈവത്തിനൊത്തവണ്ണം ജീവിക്കണമെന്ന യേശുമ്പുരാന്റെ ആഗ്രഹം. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആ കൃപയിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. തീർച്ചയായിട്ടും ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാണ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും നമുക്ക് ദ ജസ്റ്റ് ഓഫ് ഗോഡ്, ജസ്റ്റിസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ നീതിയുണ്ട്. നമ്മളെപ്പോഴും ദൈവം നീതി ചെയ്യുവാണെങ്കിൽ നമുക്ക് ദൈവത്തിന് മുമ്പാകെ നിൽക്കാൻ പറ്റത്തില്ല, കാരണം നമ്മൾ ചെയ്ത് കൂട്ടുന്ന പാപങ്ങൾ അനേകമാണ്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ കൃപയോട് അപേക്ഷിക്കുകയാണ്, നമ്മൾ വാങ്ങിപ്പോരോർത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന അതിനു വേണ്ടിയാ. ദൈവത്തിന്റെ കൃപയോട് നമ്മൾ അപേക്ഷിക്കുക, നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ വീണ്ടെടുക്കണമേ എന്നുള്ളത്, അതാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് ഓർപ്പിക്കുന്നു. അവിടെ നമ്മൾ വായിക്കേണ്ടതായ ഒരു 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 വാക്യം 1 Peter 2:24
നാം പാപം സംബന്ധിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി, അവന്റെ അടിപ്പണത്താൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു.
നോക്കൂ, യേശു തമ്പുരാൻ നാം പാപത്തിന് മരിച്ച് നീതിക്കായിട്ട് ജീവിക്കണം, പാപത്തിൽ മരിക്കണം, എന്നിട്ട് നീതിയിൽ നമ്മൾ ജീവിക്കണം. അപ്പോൾ അവൻ നമ്മുടെ സകല പാപങ്ങളെയും താൻ വഹിച്ചു, തന്റെ ശരീരത്തിൽ കുരിശിലേക്ക് സ്ലീബായിലേക്ക് കയറിയെത്തി. എന്തുകൊണ്ടെന്നാൽ അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു, അവന്റെ പങ്കപ്പാടുകളാൽ. അതാ വിശുദ്ധ കുർബാനയെ നമ്മൾ ഓർക്കുന്നത്, തന്റെ തിരുമേനിയുടെ പങ്കപ്പാടുകളാൽ അല്ലെങ്കിൽ കഷ്ടാനുഭവങ്ങളാൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ എന്ന് ഓരോ ഞായറാഴ്ച ഓർക്കുമ്പോൾ തന്തക്കോസുകാർ അടിപ്പണരാൽ സൗഖ്യം വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ഇഷ്ടമാണ് കേൾക്കാൻ. ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്കകത്ത് ഇത് കേൾക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഉറങ്ങുക. അപ്പൊ ഇത് തിരിച്ചറിയണം. അപ്പൊ ഇത് ഈ രക്ഷാകര ദൗത്യത്തെ എപ്പോഴും നമ്മൾ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾ മൂലം നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ആ സ്നേഹത്തിൽ കൃപയിൽ നമ്മൾ ആശ്രയിക്കുകയാണ് എന്നുള്ളത് നമുക്ക് ഓർക്കാം. അടുത്തത് ഇവിടെ പറയുന്നതായ കാര്യം 3rd point, സകല മനുഷ്യർക്കും കുറ്റമില്ലാത്തതും കുറവില്ലാത്ത സ്നേഹത്തിന്റെ ലക്ഷണം, കുറ്റമില്ലാത്തതും കുറവില്ലാത്തതുമായ ഒരു നല്ല ദൃഷ്ടാന്തം നൽകുവാനും, ആകയാൽ പൂർണ്ണ സ്നേഹത്തിന്റെ ലക്ഷണപ്രകാരം നാമും നമ്മുടെ ഗുരുവായ രക്ഷകൻ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ദൃഷ്ടാന്തം പോലെ ആദാം മുതലുള്ള സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യേണ്ടിവരാകുന്നു. അത് ഓൾസോ ടു ഗീവ് ടു ഓൾ ഹ്യൂമൻസ് എ ഫോൾട്ട്ലെസ് ആൻഡ് പെർഫെക്റ്റ് എക്സാമ്പിൾ. ദെർഫോർ ആസ് ബിക്കം പെർഫെക്റ്റ് ലവ് വി ടു ഫോളോയിങ് ദി എക്സാമ്പിൾ ഗിവൺ ടു ആസ് ബൈ അവർ സേവിയർ ആൻഡ് ടീച്ചർ ഷുഡ് വിഷ് ആൻഡ് പ്രേ ഫോർ ദ സാൽവേഷൻ ഓഫ് ഓൾ പീപ്പിൾ ഫ്രം ദ ടൈം ഓഫ് ചെയ്തം, ആദാം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി യേശു ക്രിസ്തു ചെയ്തതുപോലെ തന്നെ അവനൊരു മാതൃക നമുക്ക് വെച്ചു പോയിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു അടിസ്ഥാനം കൂടി നമ്മൾ കാണുകയാണ്. ഒന്ന് പത്രോസ് 2:21 വായിച്ചേ. ഇപ്പം വായിച്ചതിന്റെ 3 വാക്യങ്ങളും മുകളിൽ 21.
അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേക്ക് പോയിരിക്കുന്നു.
നോക്കൂ, ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ തക്കവണ്ണം ഒരു മാതൃക നമുക്ക് വെച്ചേച്ച് പോയിരിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തു കാണിച്ചു തന്ന മാതൃകകൾ നമ്മൾ പിന്തുടരണം. യേശു ക്രിസ്തു പാതാളത്തിൽ പോയി മരിച്ചവരുടെ ആത്മാക്കളോട് സുവിശേഷം അറിയിച്ച് അവരെ വീണ്ടെടുത്തുവെങ്കിൽ നമ്മുടെ വാങ്ങിപ്പോയവരോർത്ത് പ്രാർത്ഥിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് നമ്മളിൽ നിഷിപ്തമായിരിക്കുന്ന, സഭാമക്കളിൽ നിഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തമാണ് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. യോഹന്നാൻ 13:15 നമ്മൾ വായിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നത്. യോഹന്നാൻ 13:15 ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഒരു ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തു നമുക്കൊരു ദൃഷ്ടാന്തം നൽകിയിട്ടുണ്ട്. ആ ദൃഷ്ടാന്തമാണ് എന്തിനു വേണ്ടി? ആദാം മുതലുള്ള സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും നമ്മൾ അപേക്ഷിക്കുകയും ചെയ്യണം. നിങ്ങൾക്കറിയാമല്ലോ, വിശുദ്ധ കുർബാന നമ്മൾ ഓർക്കുമ്പോൾ ഫോർ ദ ഹോൾ യൂണിവേഴ്സ്, എല്ലാ പ്രപഞ്ചത്തിനു വേണ്ടിയും ആദാം മുതലുള്ള സകല പിതാക്കന്മാർക്ക് വേണ്ടിയും ഇനി വരുവാനിരിക്കുന്നവർക്ക് വേണ്ടി ഒക്കെ ഓരോ വിശുദ്ധ കുർബാന അണയ്ക്കുന്നത്. തുയോബ ശുശ്രൂഷ നിങ്ങൾ താഴെ നമസ്കാരം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുരോഹിതൻ ചങ്കുപൊട്ടി ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നത് ഈ ആദാം മുതലുള്ള സകല മനുഷ്യർക്ക് വേണ്ടിയുമാ. അതിനകത്ത് ഈ വിശദമായിട്ട് രഹസ്യ പ്രാർത്ഥനയിൽ ചൊല്ലുന്നുണ്ട്, ആദാം മുതലുള്ള സകലവരുടെയും പേരെടുത്തു പറഞ്ഞ്, അല്ലെ, പിതാക്കന്മാരെന്നും നിബിയന്മാരെന്നും പ്രവാചകന്മാരെന്നും സ്ലീഹന്മാരെന്നും സഹോദരന്മാരെന്നും ഞങ്ങളുടെ മാതാപിതാക്കളെന്നും ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെന്നും ഇനി വരുവാനിരിക്കുന്ന തലമുറയൊക്കെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയിൽ. അപ്പോ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളുടെ സാധാരണ പ്രയറിൽ നമ്മളത് ചെയ്യേണ്ടതാണ് എന്നുള്ളതും കൂടി ഓർപ്പിക്കുകയാണ്. നാലാമത് ഇവിടെ പറയുന്നതായ കാര്യം, തലയായിരിക്കുന്ന മെസ്സീഹ ആദാം മുതൽ അവസാനം വരെയുള്ള സകല മനുഷ്യരെയും തന്റെ ശരീരമായിട്ട് കണക്കിട്ട് അവരുടെ എല്ലാവരുടെയും കാര്യം അന്വേഷിക്കുന്ന പ്രകാരം ആദാം മുതൽ അവസാനം വരെയുള്ള ഉള്ളവരായ എല്ലാവരും തമ്മിൽ തമ്മിൽ അവയവങ്ങളാകിയാൽ അവയവങ്ങളെ പോലെ അന്യോന്യം ഭാരം വഹിക്കുകയും ഒരുത്തിനു വേണ്ടി ഒരുത്തൻ അപേക്ഷിക്കുകയും ചെയ്യുവാൻ ന്യായമാകുന്നു. ജസ്റ്റ് ക്രൈസ്റ്റ് ഹൂ ഈസ് ദ ഹെഡ് reckons all humans for from Adam to the last as his own body and cares for them, it is becoming that all from Adam to the last who are body parts of each other shall as parts of each other bear burdens mutually and pray for each other. Neither Yesu Christ thalayirikkuna sharirathine avayavamaana nammal oroorthirum നമ്മൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഭാരങ്ങളെ വഹിക്കുകയും ഒരു അവയവങ്ങളെ പോലെ, നിങ്ങൾക്കറിയാമല്ലോ വിരള് മുറിഞ്ഞാല് വിരളിന്റെ അറ്റത്ത് മാത്രമല്ല വേദന, ശരീരം മുഴുവൻ ആ വേദനയുണ്ട്. അത് വിശദമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് 1 കൊരിന്ത്യരിലൊക്കെ. ഇപ്പൊ നമ്മൾ Ephesians 5:23 നമ്മൾ വായിക്കുന്നു. Ephesians 5:23. ഇപ്പൊ ജിജി എടുക്കേണ്ടത് 1 Corinthians 12:12 ഒന്ന് വായിക്കേണ്ടി വരും. 1 Corinthians 12:12 അത് എടുത്തു വെച്ചാൽ മതി. അതിനുമുമ്പായിട്ട് 2 വാക്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ. Ephesians 5:23 വായിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ മെസ്സീഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷകനുമായിരിക്കുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് യേശു ക്രിസ്തു സഭയുടെ തലയാണെന്ന, മെസ്സീഹ സഭയുടെ തലയാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഹെഡ് ഓഫ് ദി ചർച്ച്, ശരീരത്തിന്റെ രക്ഷകനാണ് എന്ന് പ്രകാരം എന്ന് പറയുന്നുണ്ട്. അപ്പോ സഭയുടെ തല, ശിരസ് യേശു ക്രിസ്തു ആണ്. 29 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, എന്തെന്നാൽ ഒരുത്തനും തന്റെ ശരീരത്തെ ഒരിക്കൽ പോലും ദ്വേഷിക്കുന്നില്ല, എന്നാലോ മെസ്സീഹ സഭയുടെ എന്ന പോലെ അവൻ അതിനെ പോറ്റി പുലർത്തേണ്ടതിന് ഉത്സാഹിക്കുന്നു. ഇതൊക്കെ നമ്മൾ വിവാഹ കൂടാശ നടക്കുന്ന സമയത്ത് വായിക്കുന്ന കാര്യമാണ്. തന്റെ ഭാര്യയോട് ദേഷ്യപ്പെടുകയോ ബഹളം ഉണ്ടാക്കുകയോ അല്ല ചെയ്യേണ്ടത്, പിന്നെയോ മെസ്സീഹ സഭയോടെന്നതുപോലെ അതിനെ പോറ്റി പുലർത്തുക അത്ര വേണ്ടത്. അപ്പോ യേശു ക്രിസ്തു ഇന്നും സഭയെ ചെയ്യുന്നത് പോറ്റി പുലർത്തുകയാണ്. യേശു ക്രിസ്തു തലയാണ്, യേശു ക്രിസ്തു സഭയെ പോറ്റി പുലർത്തുന്ന ഒരാശയം നമുക്ക് ഈ 2 വാക്യങ്ങളിൽ നിന്ന് കിട്ടുന്നു. ഇനി സഭയിലെ വിശ്വാസികളുടെ കാര്യമാണ് ഫസ്റ്റ് കൊരിന്ത്യൻസ് 12 ഓൺവേർഡ്സ് ചാപ്റ്റർ 12 ഓൺവേർഡ്സ് ഒന്ന് വായിക്കാം. ഒന്ന് കൊരിന്ത്യർ 12 മുതൽ ഒന്ന് വായിച്ച്.
ശരീരം ഒന്നും അതിന്റെ അവയവം പലതും ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നതുപോലെയാണ്. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനം ഏറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ശരീരം
യേശുക്രിസ്തുവിന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളൊക്കെ അവിടെ പറയുന്നത്. അത് ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ഒരു ഭാഗമായതുകൊണ്ട് രണ്ട് വാക്യങ്ങൾ കൂടി ഒന്ന് വായിച്ചാൽ മതി. അതിന്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളും കൂടെ ഒന്ന് വായിച്ച്.
ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തു.
അതിനകത്ത് കൂടുതലുള്ളവരും കുറവുള്ളവരും സമ്പത്തുള്ളവരും ബുദ്ധിയുള്ളവരും ഇതൊക്കെ കുറവുള്ളവരും ഒക്കെ കാണും. പക്ഷെ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരുതണം എന്നുള്ളതാ. അതായത് നിങ്ങൾ ചുമ്മാ നമ്മുടെ നാടൻ ഭാഷയിൽ ഒരു ഉദാഹരണം പറയാം. ഒരു നമ്മൾ കയ്യാല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഫെൻസിങ് ചെയ്യുന്ന കല്ലും കൊണ്ട് ഫെൻസിങ് ചെയ്യുന്ന അത് കയ്യാല വെക്കുക എന്നാ പറയുന്നത്. ഈ കയ്യാല പണിയുന്ന സമയത്ത് അതിനകത്ത് വലിയ കല്ലുകളുണ്ട്, ചെറിയ കല്ലുകളുണ്ട്, ചെറിയ ചീളുകല്ലുകളുണ്ട്. ഈ വലിയ കല്ലിനെയൊക്കെ താങ്ങി നിർത്തുന്നത് ചെറിയ ചീളുകല്ലുകൾ കൊണ്ടാണ് താങ്ങി നിർത്തുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു ഒരു കെട്ടിടം പണിതു വരുമ്പോൾ ഇതെല്ലാം ആവശ്യമാണ്. വലിയ കല്ല് വേണം, ചെറിയ കല്ല് വേണം, ചീളുകല്ലുകൾ വേണം. ഇതെല്ലാം പരസ്പരം കൈത്താങ്ങൽ കൊടുത്ത് ബന്ധിക്കപ്പെടുമ്പോഴാണ് കെട്ടിടം യുക്തമായിട്ട് വളരുന്നതെന്ന് പറയുന്നത് പോലെ തന്നെ ശരീരം കൈക്ക് അതിൻ്റെതായ പ്രാധാന്യം, മൂക്കിന് അതിൻ്റെതായ പ്രാധാന്യം, നാക്ക് ഏറ്റവും ചെറിയൊരു അവയവമാണ് നാക്ക്, അത് ചെയ്യുന്നിടത്തോളം ഉപകാരവും ഉപദ്രവവും മറ്റൊരു അവയവവും ചെയ്യാറില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഓരോ ശരീരത്തിനും ഓരോ അവയവത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ടെന്നാണ് വായിക്കുക. 26-ാം വാക്യം വായിച്ച്.
അതിനാൽ ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങൾ ഒക്കെയും കൂടി കഷ്ടം അനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങൾ ഒക്കെയും കൂടി സന്തോഷിക്കുന്നു. എന്നാൽ
ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങൾ ഒക്കെയും കൂടി കഷ്ടം അനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങൾ ഒക്കെയും കൂടി സന്തോഷിക്കുന്നു. നോക്കൂ, ഇതിനകത്ത് രണ്ട് ആത്മീയാർത്ഥങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്ന്, നിങ്ങൾ വിചാരിക്കും നിങ്ങൾ പാപം ചെയ്താൽ നിങ്ങൾ സഭയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. അതായത് നമ്മുടെ വ്യക്തിപരമായ പാപം സഭയെ ബാധിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരവാ കിടക്കുന്നത്. ഒരു അവയവത്തിന് കഷ്ടം, ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്ന അവയവങ്ങളൊക്കെയും കൂടി കഷ്ടം അനുഭവിക്കുന്നു. ഈ ആഖാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പാപം ചെയ്തപ്പോൾ, യോശുവയുടെ പുസ്തകം 6-7 അധ്യായങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ആഖാൻ പാപം ചെയ്തപ്പോൾ ദൈവനമ്പുരാൻ പറയുന്നത്, ഇസ്രയേലെ നിന്റെ നടുവിൽ ഒരു ശാപമുണ്ടെന്നാ പറയുന്നത്. ആഖാൻ ഒരു ശാപമുണ്ടെന്നല്ല പറഞ്ഞു, ഇസ്രയേലെ നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്. ഇസ്രയേലിന് മുഴുവൻ ശാപം, അവർക്ക് പിന്നീടുള്ള യുദ്ധങ്ങളിലൊന്നും വിജയിക്കാൻ പറ്റിയില്ല. ചെറിയ പട്ടണമായ ഹായി പട്ടണത്തെ പിടിച്ചടക്കാൻ പോയിട്ട് അവർ തോറ്റ് തിന്നും പാടി ഓടി. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കി, എന്റെയും നിങ്ങളുടെയും പാപം അത് സഭയുടെ പാപമായിട്ട് മാറുന്നു, എന്റെയും നിങ്ങളുടെയും മാനം സഭയുടെ മാനമായിട്ട് മാറുന്നു. ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടി കഷ്ടം അനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടി സന്തോഷിക്കുന്നു. അപ്പൊ യേശുക്രിസ്തുവിന്റെ ശരീരം ആലിക്കുന്ന വിശുദ്ധ സഭയിൽ വാങ്ങിപ്പോയവരും ജീവനോടുള്ളവരും എല്ലാവരും ഉണ്ട്. അവരെ എല്ലാം ഓർത്ത് പരസ്പരം ഓർക്കുവാൻ തക്കവണ്ണമുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. ബാക്കി വായിച്ച് 27-ാം വാക്യം.
എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറായി അവയവങ്ങളും ആകുന്നു. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തോലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെയും നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ
രോഗശാന്തികളുടെ. ഇതാണ് അപ്പൊ അതുകൊണ്ട് ഈ യേശുക്രിസ്തു തലയായിരിക്കുന്ന ശരീരത്തിന്റെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് നമ്മളെല്ലാവരും എന്നാ ചെയ്യണം, ഗലാത്തിർ 6:2, ഗലേഷ്യൻസ് chapter 6 verse 2 ഇങ്ങനെയാണ് വായിക്കുന്നത്, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാരങ്ങളെ ചുമക്കണം, ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, മരിച്ചുപോയവരെ ഓർത്ത് അതിനെങ്ങനെ ഭാരങ്ങളെ ചുമക്കുന്നേ? നമ്മളുടെ ഇടവകയിൽ ആർക്കെങ്കിലും ജീവനോടിരിക്കുന്നവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആവശ്യം വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ അതിൽ സഹകരിക്കണം. എനിക്ക് തോന്നുന്നു ഈ അമേരിക്കൻ സ്റ്റൈൽ ഒരു ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ വരിക എന്ന് പറയുന്നത് എത്ര മൗഢ്യമാണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഒരു മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കത്തില്ല. നമ്മൾ വലിയ ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞ് വലിയ ഞങ്ങൾ 40 വർഷമായിട്ട് ഇവിടെ ഉള്ളവരാണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് പള്ളിയിൽ നിന്ന് കുറെ ഷോയപ്പൊക്കെ കാണിച്ച് ഇങ്ങനെ തിരിച്ചു പോവുക. ഞാൻ പറയുന്നത് എല്ലാ പള്ളികളെ അല്ല ഞാൻ പറയുന്നത്, കുറച്ച് പള്ളികളിലെങ്കിലും കുറച്ച് പേരെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ കുറച്ചൊന്ന് ചിന്തിക്കണം കേട്ടോ. യേശു ക്രിസ്തുവിന്റെ പേരും പറഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ബഹളം കാണിക്കാനായിട്ടാണോ നമ്മളെ വിളിക്കപ്പെട്ടിരിക്കുന്നത്? ഇതാണോ ദൈവത്തിന്റെ ആത്മാവാണോ നമ്മൾ വസിക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവാണോ നമ്മൾ വസിക്കുന്നത്? പിശാചി നമ്മളെ കീഴടക്കിക്കൊണ്ടിരിക്കുക. നമ്മളുടെ ഷോപ്പ് കാണിക്കാനുള്ള സ്ഥലമല്ല ദൈവാലയം എന്ന് പറയുന്നത്. ഈ വാക്യങ്ങളൊക്കെ തിരിച്ചറിയണം നിങ്ങൾ. ദൈവം ഞാൻ പറയുന്ന അതിന്റെ പോസിറ്റീവ് സെൻസിൽ എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ എന്നെ ഒരു പിന്നെ തിരുത്തൽവാദിയായിട്ടൊന്നും നിങ്ങൾ കാണരുത്. ദൈവം ഈ ശബ്ദം നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനമാണെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവയവങ്ങൾ കഷ്ടമാണ്. ഇപ്പൊ പുതിയതായിട്ട് ഒരാൾ വന്നാൽ നമ്മൾ മൈൻഡ് ചെയ്യാറുണ്ടോ നമ്മുടെ പള്ളിയിൽ എന്തെല്ലാം നമ്മളെന്തെല്ലാം ബുദ്ധിമുട്ടുകളിലൂടെ ഇവിടെ വന്നിട്ട് മുന്നോട്ട് പോയത്? അന്ന് ആരെല്ലാം നമ്മളെ സഹായിച്ചിരുന്നു? നമ്മൾ അതെല്ലാം മറന്നിട്ട് നമ്മുടെ കഴിവുകൊണ്ട് ഇതെല്ലാം നേടിയതെന്നും ഇന്ന് വരുന്ന ആൾക്കാർ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ചോളൂ എന്ന് പറയുന്നത് എന്ത് സഭാജീവിതമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ എന്തിനാ നമ്മൾ ദൈവാലയത്തിൽ വരുന്നേ? ആ പുതിയതായിട്ട് വരുന്ന ഒരു മനുഷ്യന്റെ കൈത്താങ്ങൽ, അവൻ നാളെ നമ്മളെ ചീത്ത വിളിക്കും. അത് മലയാളിയുടെ സ്വഭാവമാണ്. അവനെ ചീത്ത വിളിച്ചോട്ടെ. കർമ്മണ്യേ വാധികാരസ്ഥേ മാഫലേഷു കഥാചന എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നീ കർമ്മം ചെയ്തുകൊണ്ടിരിക്കേ, നീ പ്രതിഫലം ഇച്ഛിക്കരുത്. അവൻ നിന്നെ ചീത്ത വിളിക്കുകയോ വിളിക്കാതിരിക്കുമ്പോ നാളെ വേറെ ഒരാളുടെ കൂടെ കൂട്ടുകൂടാൻ പോകൊക്കെ ചെയ്യട്ടെ. പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ ചെയ്യേണ്ടതെന്നാണ് എന്റെ ചോദ്യം. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, അങ്ങനെ പരസ്പരം ആ ഒരു സ്നേഹബന്ധത്തിൽ കൂടി വരുന്നുവെങ്കിൽ ഒരിക്കലും എങ്ങും പോവുകയല്ല. നമ്മുടെ ഈഗോ വർദ്ധിക്കുമ്പോഴാണ് അവൻ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് നമുക്ക് തോന്നുന്നത്. അത്രമാത്രം നോക്കൂ, കുരിശിൽ തറച്ചവർക്ക് വേണ്ടി പോലും കർത്താവ് ഇവർ ചെയ്യുന്ന എന്നതെന്ന് അറിയാമെങ്കിൽ ഇവരോട് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ ഒരു ക്രിസ്തുവിന്റെ പിൻഗാമികളാണെന്ന് അഭിമാനിക്കാൻ നമ്മൾ ദൈവാലയത്തിൽ വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു അവയവത്തിന്റെ വേദന മനസ്സിലാക്കാതിരിക്കാൻ സാധിക്കും? ആ അവയവം നാളെ നമ്മൾ എന്തും പറയട്ടെ, എന്തും പറയട്ടെ, അത് അവന്റെ സംസ്കാരമായിരിക്കാം അല്ലെങ്കിൽ അവൻ പഠിച്ചതായിരിക്കാം. പക്ഷെ നിങ്ങളുടെ സ്നേഹപൂർണമായിരിക്കുന്ന പ്രവൃത്തി തീർച്ചയായിട്ടും ആ ഇടവകയിൽ ഒരു അനുഗ്രഹം ഉണ്ടാകുമെന്നൊക്കെ ഉണ്ടമിടയാക്കും. ഞാൻ പറയുന്നത് വലിയൊരു പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മളിൽ വീശണം. ഒരു പരിശുദ്ധാത്മാവിന്റെ മാറ്റം നമ്മളിൽ ഉണ്ടായി പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ജീവിച്ച് പരസ്പര സ്നേഹത്തിലേക്ക് നമ്മൾ വളരണം. അത് ആ ഒരു ഉണർവാണ് നമുക്കുണ്ട്. അവിടെയാണ് കുറച്ച് ദിവസം തന്നെ ഉണരേണ്ടത്. അല്ലാതെ തമ്പേറ് കൊട്ടാൻ പോകുമ്പോഴല്ല ഉണർവ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവാലയത്തിൽ വരുന്നവർക്ക് അടുത്താഴ്ച വരാൻ തോന്നണം. നമ്മുടെ പല പള്ളികളിൽ എന്തുകൊണ്ട് ഒരാഴ്ച വരുന്ന പിറ്റേ ആഴ്ച ഇങ്ങോട്ട് വരാത്ത, അവൻ വേറെ കൂട്ടായ്മ തഴിപ്പോന്നതിന്റെ കാര്യം എന്നാ? അറിഞ്ഞോ അറിയാതെയോ നമുക്കൊരു ഭാഗഭാഗിത്വം അതിനകത്തുണ്ട്. തീർച്ചയായിട്ടും ഇതൊന്ന് തിരിച്ചറിയണമെന്ന് ഞാൻ ഉറപ്പിക്കുന്നു. ഈ ദൈവവചനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു അവയവം കഷ്ടമനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടി കഷ്ടമനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടി സന്തോഷിക്കുന്നു. ഇത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ കൂടി വരുന്ന ഒരു ഇടമാണ് ദൈവാലയം എന്നുള്ളത് തിരിച്ചറിയണം. ഇതേ അർത്ഥത്തിൽ തന്നെയാണ് മരിച്ചുപോയവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഈ പന്തക്കോസുകാരും മരിച്ചുപോയവരെ ഓർത്ത് പ്രാർത്ഥിക്കത്തില്ല. ഇതിൽ നിന്ന് എന്ത് വിഭിന്നമാണ്? ആ ഒരു ഈഗോയിസം അല്ലേ അവിടെ നിൽക്കുന്നത്? അവനെ മരിച്ചുപോയവൻ പോയി, അങ്ങനല്ല. ദൈവത്തിന്റെ കൃപയോടെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. അന്യോന്യം ഭാരം വഹിക്കണം, അതാണ് ഗലാത്യർ 6:2 പറയുന്നത്. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ എന്ന് പറയുകയാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഭാരം നമ്മൾക്കുള്ള ഒന്നാമത്തെ കാര്യം, നമ്മൾ മറ്റുള്ളവരോട് പങ്കുവെക്കണം. എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വിശ്വസ്തത നഷ്ടപ്പെടുമ്പോഴാണ് പ്രശ്നങ്ങൾ പങ്കുവെക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നത്. അതുകൊണ്ട് വിശ്വസ്തരായിരിക്കുക, ദൈവത്തിന്റെ സന്നിധിയിൽ പരിപൂർണമായിട്ട് സമർപ്പിക്കുക. ഞാൻ അല്പം രോഷത്തോടുകൂടിയാണ് ഞാൻ പറഞ്ഞതെങ്കിലും അത് നിങ്ങൾ വളരെ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നിങ്ങളത് മനസ്സിലാക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഉൾക്കൊണ്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വാങ്ങിപ്പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. വീണ്ടും ഇവിടെ പറയുന്ന കാര്യം, നാം നമുക്ക് വേണ്ടിയും ജീവനോടിരിക്കുന്നവരായ നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടിയും ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് അപേക്ഷിക്കുന്നത് നാം ഇനി ജഡത്തിൽ ജീവിച്ചിരുന്ന നന്മയിൽ വളരുന്നവരാകിയാൽ നമ്മളോട് ക്ഷമിപ്പാൻ ന്യായമുണ്ടെന്നുള്ള ആ ഒരു രീതിയിലല്ലല്ലോ. പിന്നെയോ ജീവിക്കുമെന്നുള്ള ആശയില്ലാത്ത പ്രകാരം മരണശ്വാസത്തിൽ കിടക്കുന്ന രോഗികളുടെ പാപമോചനത്തിന് വേണ്ടി അപേക്ഷിക്കുന്നതും മേലാൽ അവർ ജീവിച്ചിരുന്ന് നന്മ ചെയ്യുവാൻ സംഗതിയാക്കിക്കൊണ്ട് അവരുടെ കഴിഞ്ഞ പാപങ്ങളെ ക്ഷമിക്കണമെന്നല്ല, മരിക്കുന്നുവെങ്കിലും ജീവിക്കുന്നുവെങ്കിലും ചെയ്തുപോയ പാപങ്ങൾക്ക് മോചനം യാചിക്കുന്നത് ദൈവം തന്റെ കൃപ മൂലം ക്ഷമിക്കണം എന്നത്രേ. നമ്മള് നമ്മുടെ കഴിവിൽ ആശ്രയിച്ചോ, എത്ര ഉള്ളു അതിന്റെ ചുരുക്കത്തിൽ ഇത്രേ പറയാനുള്ളൂ, നമ്മുടെ കഴിവിൽ ആശ്രയിച്ചുകൊണ്ടോ നമ്മളുടെ ബുദ്ധിയിൽ അവലംബിച്ചുകൊണ്ടോ ഉള്ള ഒരു പ്രാർത്ഥനയല്ല നമ്മൾ നടത്തുന്നത്. പിന്നെയോ ദൈവത്തിന്റെ കൃപയോട് നമ്മൾ യാചിക്കുകയാണ്. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ നമ്മൾ ജീവനോടിരിക്കുന്നവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്. ഈ മർക്കോസിന്റെ സുവിശേഷത്തിൽ 2 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പക്ഷവാതരോഗിയെ സൗഖ്യമാക്കുന്ന സമയത്ത് യേശു ക്രിസ്തു പറയുന്ന കാര്യം, ആദ്യത്തെ കാര്യം, നിന്റെ മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നുവെന്ന, പിന്നീടാണ് അവനെ സൗഖ്യമാക്കുന്നതെന്നുള്ള ഓർക്കുക. അതുകൊണ്ട് ആദ്യം പാപമോചനമാണ് നമുക്ക് ആവശ്യം. ദൈവത്തിന്റെ കൃപയോട് നമ്മൾ യാചിക്കുകയും ചെയ്യുക. എന്തിനു വേണ്ടി? നമ്മുടെ പാപങ്ങൾ ദൈവത്തിന്റെ കൃപ മൂലം ക്ഷമിക്കണമെന്ന്. നമ്മൾ ഓരോ മക്കളിൽ അപ്പൻ കൃപ ചെയ്തതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും എന്ന 103 സങ്കീർത്തനം 13 വാക്യം ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലുന്നത് കർത്താവെ ജീവനോട് ചെന്നപ്പോഴ് അവർക്ക് വന്നുപോയ പിഴകളെ ക്ഷമിക്കണമേ, പാപങ്ങളെ ക്ഷമിക്കണമേ എന്നാണ് എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. അപ്രകാരം തന്നെ മരിച്ചുപോയ നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി അപേക്ഷിക്കുന്നതും തന്റെ കൃപ മൂലം അവർക്ക് മോചനം നൽകണമെന്ന് അത്രേ. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവനോടിരിക്കുന്നവരും വാങ്ങിപ്പോകുന്നവരും തമ്മിൽ യാതൊരു വേർതിരിവും സഭയിലില്ല. അവരുടെ ആത്മാക്കൾ സജീവമായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് പരസ്പരം നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കണം എന്നുള്ള കാര്യമാണ്. എന്തിനു വേണ്ടി? ദൈവത്തിന്റെ കൃപ മൂലം അവർക്ക് മോചനം നൽകണമെന്നത്രേ. ഇത് പരീക്ഷയ്ക്ക് ഒരുപക്ഷെ ചോദിക്കും, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾ എഴുതണം, ദൈവത്തിന്റെ കൃപ മൂലം അവർക്ക് മോചനം നൽകണം എന്നത്രേ എന്നുള്ളത്. ന്യായവിധിയുടെ ദിവസം വരികയും കൃപയുടെ കാലമായിട്ട് ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു ഓർത്തഡോക്സ് കൺസെപ്റ്റ് തീർച്ചയായിട്ടും പിതാക്കന്മാരിലൂടെയെങ്കിൽ നമുക്കുണ്ട്. ഇപ്പൊ നിങ്ങൾ പറയുന്നത് കൃപാകാലം എന്നാണല്ലോ പ്രൊട്ടസ്റ്റന്റുകാരൊക്കെ പറയുന്ന ഒരു കാര്യം, കൃപാകാലം, കൃപായുഗം എന്നാ പറയുന്നത് കേട്ടോ. അത് ന്യായവിധിയുടെ ദിവസം വരികയും കൃപയുടെ കാലമാണ്. അതിനകത്ത് നമ്മൾ അത്രയും അങ്ങോട്ട് എംഫസിസ് ചെയ്തത് പഠിപ്പിക്കുന്നില്ല എങ്കിൽ പോലും കർത്താവിന്റെ കൃപയോട് നമ്മൾ അപേക്ഷിക്കുക. പിതാവിന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് ഭക്തന്മാരോട് കരുണ തോന്നും. ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ അസ്, ക്രിയലൈസ് ഓൺ. നോയമ്പിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന കൃപയോടാ, ദൈവത്തിന്റെ കൃപയോടാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോ ആ കൃപയോടുകൂടി എന്നുവരെ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെയും ന്യായവിധിയുടെ ദിവസം വരെയും കൃപയുടെ കാലമാണ്. ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് ജീവനോടിരിക്കുന്നവർക്ക് മാത്രമല്ല എല്ലാ വാങ്ങിപ്പോയവരെയും കൂടി ഓർത്തുകൊണ്ടാണെന്നാണ് പറയുന്നത്. ഹോ ഗോഡ് ഹാസ് ഡിക്രീഡ് ദ ടൈം ആഫ്റ്റർ ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് ആസ് എ പീരിയഡ് ഓഫ് മേഴ്സി നോട്ട് ഓൺലി ഫോർ ദ ലിവിംഗ് ആൻഡ് ദോസ് ഹു ആർ ഓൺ ദ ഡെത്ത് ബെഡ് but also for those who died with hope in God. യേശു ക്രിസ്തുവിൻ ദൈവത്തിലുള്ള പ്രത്യാശയിൽ മരിച്ചുപോയവർക്കും കൂടി വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് ഓർപ്പിക്കുന്നു. അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാരങ്ങളെ വഹിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജീവിതകാലത്ത് ഇപ്പോൾ വന്നുപോയിരിക്കുന്ന പാപങ്ങളെ ക്ഷമിക്കണമേ, മരിച്ചുപോയവർക്ക് ജീവിതകാലത്ത് വന്നുപോയ പാപങ്ങളെ ക്ഷമിക്കണമേ എന്നുള്ളതാണ് എന്റെ രക്ഷ ചുരുക്കം. ഈ ദൈവത്തിലുള്ള പ്രത്യാശയിൽ മരിച്ചുപോയവർ, രൂത്തിന്റെ പുസ്തകം 2:20 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. രൂത്തിന്റെ പുസ്തകം 2:20 വാക്യത്തില് ജീവനുള്ളവരിൽ നിന്നും മരിച്ചവരിൽ നിന്നും തന്റെ കരുണയെ നീക്കിക്കളയാത്ത കർത്താവിനാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവെന്ന് പറയുകയാണ്. ജീവനുള്ളവരോടും മരിച്ചവരോടും ദയ വിട്ടുകളയാതിരിക്കുന്ന, തന്റെ കരുണയെ നീക്കിക്കളയാത്ത കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നുള്ള ഒരു അനുഗ്രഹ വചനം നവോമി നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. രൂത്തിന്റെ പുസ്തകത്തില് ബോസിനെ അനുഗ്രഹിക്കുന്നതായ കാര്യമാണ് അവിടെ കൃത്യമായിട്ട് പറയുന്നു. പഴയ നിയമത്തിൽ പറയുന്നു, ജീവനോടിരിക്കുന്നവരിൽ നിന്നും മരിച്ചുപോയവരിൽ നിന്നും ദൈവം ദയ മാറ്റിക്കളയുന്നില്ല, കരുണയെ നീക്കിക്കളയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ മരിച്ചുപോയവർക്ക് വേണ്ടി ദൈവത്തിന്റെ കരുണയോട് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് ഓർപ്പിക്കുക. 88 സങ്കീർത്തനം 10-12 വരെ ഒന്ന് വായിക്കാം മജിജി.
നീ മരിച്ചവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുമോ? മൃതന്മാർ വർണ്ണിക്കുമോ? അന്ധകാരത്തിൽ നിന്റെ അത്ഭുതങ്ങളും വിസ്തൃതിയുള്ള ദേശത്ത് നിന്റെ നീതിയും വെളിപ്പെടുമോ?
നോക്കൂ, ഈ ഒരു സംശയം ദാവീദ് ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ചില വേർഷനിലെങ്കിലും, പ്രത്യേകിച്ച് നമ്മുടെ സീതാ ബൈബിളിലൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരു സംശയം ഉന്നയിക്കുകയല്ല, പിന്നെ അത് തീർത്തു പറയുക. എന്നാ പറയുന്നതെന്ന് അറിയാവോ? കണ്ടാലും മരിച്ചവർക്ക് അത്ഭുതങ്ങളെ നീ പ്രവർത്തിക്കുന്നു, പരാക്രമന്മാർ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുന്നു, ഖബറുകളിലുള്ളവർ നിന്റെ കൃപയെയും നാശത്തിൽ നിന്റെ വിശ്വാസത്തെയും വിവരമായിട്ട് അറിയിക്കുന്നു, അന്ധകാരത്തിൽ നിന്റെ അത്ഭുതവും മറയ്ക്കപ്പെട്ട ഭൂമിയിൽ നിന്റെ നീതിയും അറിയിക്കപ്പെടും എന്ന് അത് പൂർത്തീകരണമായിട്ട് പറയുകയാണ്. ഇവിടെയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ആ ചോദ്യങ്ങൾ നമ്മളൊന്ന് വിശദീകരിക്കുമ്പോൾ അതിന്റെ എല്ലാ ഉത്തരം ക്രിസ്തുയേശുവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നീ മരിച്ചവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുമോ? യേശു ക്രിസ്തു ചെന്നു, പാതാളത്തിലേക്ക് ചെന്നു, അത്ഭുതം കാണിച്ചു കൊടുത്തു, അവരുടെ ആത്മാക്കളെ അവിടുന്ന് വിടുവിച്ചു. അതാണ് എരിശിലെ മത്തായിയുടെ സുവിശേഷം 27:51 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്. അവര് വിശുദ്ധ നഗരത്തിലേക്ക് എല്ലാവർക്കും പ്രത്യക്ഷമായി. മൃതന്മാർ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുമോ? അത് എബ്രായ ലേഖനം 11:24 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ക്ഷമിക്കണം, 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, മരിച്ച ശേഷവും വിശ്വാസത്താൽ ഹാബെൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ വായിക്കുന്നു. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് വെളിപാട് പുസ്തകം മുഴുവൻ നമ്മൾ വായിക്കുന്നു. ശവക്കുഴിയിൽ നിന്റെ ദയയെയും വിനാശത്തിൽ നിന്റെ വിശ്വസ്തതയെയും വർണ്ണിക്കുമോ? അന്ധകാരത്തിൽ നിന്റെ അത്ഭുതങ്ങളും വിസ്മൃതിയുള്ള ദേശത്ത് നിന്റെ നീതിയും വെളിപ്പെടുമോ എന്നുള്ള സംശയത്തിന് ഉത്തരം ലഭ്യമാകുന്നുണ്ട്. ഇല്ലെങ്കിൽ യേശു ക്രിസ്തു അതിനെല്ലാം ഉത്തരം നൽകി എന്നുള്ളത് നമ്മൾ കാണുന്നു. നോക്കൂ, അപ്പോൾ മരിച്ചുപോയവര് അവര് സജീവമായിട്ട് നിന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ നീതിയിൽ ആശ്രയിച്ച് അവർക്ക് വിമുക്തി ലഭിക്കുന്നു. അവർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്ന 6-ാമത്തെ കാര്യം, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ബലിയും യഹൂദ സഭയിൽ നടത്തി വന്നതാണ് എന്ന് ഈ മതോപദേശ സാരങ്ങൾ പറയുന്നു. പ്രെയർ ആൻഡ് സാക്രിഫൈസ് ഫോർ ദ ഡെഡ് വാസ് എ പ്രാക്ടീസ് ഇൻ ദ ജൂയിഷ് ചർച്ച്. അത് നമ്മൾ വായിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 6-ാം വാക്യത്തില്, റൂബേൻ ജീവിക്കട്ടെ, അവൻ മരിക്കരുതേ, അവൻ എണ്ണത്തിലാകുകയും ചെയ്യട്ടെ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൂടാതെ മക്കാബിയരുടെ പുസ്തകം, നമ്മുടെ ഈ ബൈബിൾ സൊസൈറ്റിയുടെ പുസ്തകത്തിൽ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിലുണ്ട്, മക്കാബിയരുടെ സെക്കൻഡ് ബുക്ക് ഓഫ് മക്കാബിയർ chapter 12 verse 42 onwards, 42 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ, 12-ാം അധ്യായം 42 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ, ഇത് നിമിത്തം പൂർണ്ണ പാപമായി ഇത് അവർക്ക് എഴുതപ്പെടരുതെന്ന് എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിപ്പാനും അപേക്ഷിപ്പാനും തുടങ്ങി. മരിച്ചുപോയവർക്ക് വേണ്ടി അവിടെ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്ന കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ പരാക്രമനായ യഹൂദ സകല ജനത്തോടും അവർ പാപങ്ങളിൽ നിന്ന് തങ്ങളെ തന്നെ കാത്തു സൂക്ഷ്മപ്പെട്ടുകൊള്ളുവാൻ അപേക്ഷിച്ച് അവരോട് പറഞ്ഞത്, കണ്ടാലും ഇവർക്ക് സംഭവിച്ചത് നിങ്ങളുടെ കണ്ണുകളുടെ മുമ്പാകെ നിങ്ങൾ കണ്ടിരിക്കുന്നുവല്ലോ. പണം കൊടുക്കേണ്ടതിന് അവൻ സകല ജനത്തിലും വരിയിട്ട് 3,000 പണം പിരിച്ചെടുത്ത് അവർക്ക് വേണ്ടി കാഴ്ചകൾ അണപ്പാനായിട്ട് അവയെ ഊർഷലേമിലേക്ക് കൊടുത്തയച്ചു. അതായത് മരിച്ചുപോയവർക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിക്കുന്ന ഒരു പതിവ് യഹൂദ സഭയിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. പിന്നീട് 46-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇത് ഹേതുവായിട്ട് ഉറങ്ങിപ്പോയവരുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുവാനായിട്ട് അവർ കൊടുത്തയച്ചു. അതായത് മരിച്ചുപോയവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനായിട്ട് കൊടുത്തയച്ചു. ഇതാണ് പിന്നീട് പാപവിമോചന ചീട്ട് എന്ന് പറയുന്ന ഒരു ദുഷ്പ്രവണത കത്തോലിക്ക സഭയിൽ പിന്നീട് ഉണ്ടാകാനായിട്ടുണ്ടായതിന്റെ ഒരു അടിസ്ഥാനമായിട്ട് അവർ പറയുന്ന വാക്യം ഇതാണ്. പക്ഷേ അത് ദുഷ്പ്രവണതയ്ക്ക് വേണ്ടിയല്ല, അങ്ങനെ ഒരു പതിവ് യഹൂദ സഭയിൽ ഉണ്ടായിരുന്നു എന്നെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കുക. മരിച്ചവരെ ഓർത്ത് ബലിയർപ്പിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. അതുകൂടാതെ കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, 1 Corinthians 15:29 എന്ന് വായിച്ച്, 1 Corinthians 15:29.
അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്ത് ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നത് എന്തിന്?
നോക്കൂ, ആ ഒരു പതിവ് യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. മരിച്ചവരെ ഓർത്ത് സ്നാനം ഏൽക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. അവര് കേവലം ഉയർക്കുന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് വേണ്ടി സ്നാനം ഏറ്റിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അവർ ഉയർക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കൃത്യമായി 15-ാം അധ്യായം തുടങ്ങുമ്പോൾ നമ്മൾ മരണവീടുകളിൽ വായിക്കുന്ന ഒരു ഭാഗമാണ്. പ്രത്യാശയോടുകൂടി വായിക്കുന്ന വളരെ വിശദമായ ഒരു ഭാഗമാണ് മരിച്ചവരുടെ പറ്റിയുള്ള കാര്യം. നിങ്ങൾ അറിവുള്ളവരൊക്കെ ആയതുകൊണ്ട് അത് മനസ്സിരുത്തി ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് യഹൂദ സഭയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനമാണ് ആവർത്തന പുസ്തകം 33:6 2 Corinthians 12:42 onwards വായിച്ച് മനസ്സിലാക്കി തന്നത്. അടുത്തത്, നമ്മുടെ കർത്താവ് പ്രവൃത്തിയിൽ കൂടി ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ യഹൂദ സഭയിൽ നടത്തി, അതുകൂടെ കർത്താവ് പ്രവൃത്തിയിലൂടെ ചെയ്ത് കാണിച്ചു തന്നു. എന്താ കർത്താവ് പ്രവൃത്തിയിലൂടെ ചെയ്ത് കാണിച്ചു തന്നേ? മുമ്പേ ഞാൻ പറഞ്ഞ കാര്യം, റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതുപോലെ ഒരുത്തന്റെ പാപനിമിത്തം സകല മനുഷ്യർക്കും ശിക്ഷാവിധി ഉണ്ടായ പ്രകാരം ഒരുത്തന്റെ നീതി നിമിത്തം സകല മനുഷ്യർക്കും നിത്യജീവൻ ഉണ്ടായി, അല്ലെങ്കിൽ കുറ്റമില്ലായ്മ ഉണ്ടായി എന്ന് നമ്മൾ വായിച്ചതുപോലെ ഏകന്റെ നീതിയാൽ ജീവനും ലോകത്തിലേക്ക് കടന്നു. യേശുക്രിസ്തു കാണിച്ചു തന്ന മാതൃകയാണ് തന്റെ പ്രവൃത്തിയിൽ കൂടി പഠിപ്പിച്ചു തന്ന കാര്യമാണ് അത് എന്നുള്ളത് ഓർക്കുക. ആ കാര്യം പ്രത്യേകമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വെക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 14-15 വാക്യങ്ങൾ ഒന്ന് വായിക്കാവോ? സെയിന്റ് ലൂക്ക് chapter 7:14-15.
ബാല്യക്കാരെ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അവൻ അവനെ അമ്മ കേൾപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം
ഭയമുണ്ടായി മതി മതി. അപ്പൊ അതാണ് അവിടെ വായിക്കുന്നതായ കാര്യം. യേശു ക്രിസ്തു മരണത്തിനപ്പുറമായിട്ട് ജീവൻ, അത് ലോകത്തിൽ ഇരിക്കുമ്പോൾ തന്നെ കർത്താവ് കാണിച്ചു തന്നു. മൂന്ന് പേരെ നയിനിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നതായ കാര്യമാണ്, പിന്നീട് യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുന്നത്, ലാസറിനെ ഉയർപ്പിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ യേശു ക്രിസ്തു നമുക്കൊരു മാതൃക നമുക്ക് മുമ്പ് വെച്ചേച്ചു പോയി. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ശൂന്യതയൊന്നുമില്ലായ്മയല്ല, നിങ്ങളുടെ കൂടെ തന്നെ ഒരുത്തരാണെന്ന് കാണിക്കാൻ വേണ്ടിയാ ഈ മൂന്ന് പേരെ ഉയർപ്പിച്ചു തന്നു. അല്ലാതെ കർത്താവ് ജീവിച്ചിരുന്ന ഭാഗപ്പാടെ മൂന്ന് പേരൊന്നുമല്ല മരിച്ച്, മൂന്നര വർഷക്കാലം കർത്താവ് അല്ലെങ്കിൽ 33.5 വയസ്സ് വരെ കർത്താവ് ജീവിച്ചിരുന്ന ഭാഗപ്പാടെ മൂന്ന് പേരെ മരിച്ചുള്ളൂ, ഒന്നുമല്ല. അപ്പൊ ഇതൊരു മാതൃക നമുക്ക് കാണിച്ചു തന്നേക്കുക. എന്താണ്, ഇനി അവനെ മരിക്കുകയല്ല, അവർ ഉറങ്ങുക എത്രേ, അല്ലെങ്കിൽ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അവന് ഒരിക്കലും മരണം സംഭവിക്കുകയല്ല. കഴിഞ്ഞ ആഴ്ചയിൽ വിശദമായിട്ട് നമ്മൾ ആ വാക്യങ്ങളെല്ലാം കണ്ടു. ഞാൻ അബ്രഹാമിന്റെ ഇസാക്കിന്റെ യാക്കോബിന്റെയുമാണ് അവനെ അവന്റെ മുമ്പിൽ എല്ലാവരും ജീവിച്ചിരിക്കുന്നല്ലോ എന്നൊക്കെ ഉള്ള വാക്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മൾ കണ്ടതാ. അതുകൊണ്ട് ആ സജീവത കർത്താവ് നമുക്ക് നൽകി അവന്റെ പ്രവൃത്തിയിൽ കൂടി അത് ചെയ്തു പഠിപ്പിച്ചു. വാട്ട് അവർ ലോഡ് പ്രാക്ടീസ്ഡ് ആൻഡ് ടോട്ട് ഹിസ് ഡിസൈപ്പിൾസ് എന്നുള്ള കാര്യമാണ് നമ്മൾ കണ്ടത്. തുടർന്ന് തന്റെ ശ്ലീഹന്മാർ നടത്തി വന്നതും ശുദ്ധമുള്ള സഭയിൽ ആദ്യകാലം മുതൽ എന്നെ വരെ നടത്തി വന്നതും അത്രേ. ഇനി ശ്ലീഹന്മാർ ഇത് ചെയ്തു. അപ്പൊ യേശു ക്രിസ്തു ഒരു മാതൃക നമുക്ക് കാണിച്ചു തന്നു, മരിച്ചവരെ ഉയർപ്പിച്ചു, അവരെ സജീവതയിലേക്ക് കൊണ്ടുവന്നു, നമ്മൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യഹൂദന്മാരുടെ സഭയിൽ അതിന് മുമ്പേ ഉണ്ടായിരുന്നു. യേശു ക്രിസ്തു അത് കാണിച്ചു തന്നു. അപ്പോസ്തലന്മാർ അത് ആചരിച്ചു എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. തന്റെ ശ്ലീഹന്മാർ നടത്തി വന്നു ശുദ്ധമുള്ള സഭയിൽ ഇന്ന് വരെയും നിവർത്തിക്കപ്പെടുന്നു. സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ 1:16 ഓൺവേർഡ്സ് എന്ന് വായിച്ചു. 2 തിമോത്തിയോസ് 1:16 മുതൽ.
പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫോറസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ.
അവനെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞോട്ടെ, മരിച്ചുപോയ ഒനേസിഫോറസിന്റെ വീട്ടിൽ പൗലോസ് ലീഹ വന്നിട്ട് പറയുന്ന കാര്യമാണ്, പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫോറസിന് കർത്താവ് കരുണ നൽകട്ടെ. ബാക്കി
അവൻ എന്റെ ചങ്ങലെ കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിലെത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരിഞ്ഞു കണ്ടെത്തുകയും ചെയ്തു. ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവന് സംഗതി വരുത്തട്ടെ.
നോക്കൂ, ഏത് ദിവസം? കർത്താവിന്റെ ന്യായവിധിയുടെ ദിവസം. ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ ദൈവം അവന് സംഗതി വരുത്തട്ടെ. ആര് പ്രാർത്ഥിച്ചു? പൗലോസ് ലീഹ പ്രാർത്ഥിച്ചു. ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചു? മരിച്ചുപോയ ഒനേസിഫോറസിന് പ്രാർത്ഥിച്ചു. ഇത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ. കർത്താവിന് നിന്റെ കരുണ അവരോടുണ്ടാകണമേ. അവര് ജീവിതകാലത്ത് അവർക്ക് വന്നുപോയ കുറവുകളെ ക്ഷമിക്കണം. നിന്റെ കൃപ മൂലം അവരോട് ഞങ്ങളോടും കരുണ ചെയ്യണമേ. ഇത്രേ മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കുന്നുള്ളൂ. അല്ലാതെ നമ്മൾ 40 ദിവസം നടത്തി എല്ലാരെയും സ്വർഗത്തിൽ കയറ്റിയേക്കാവുന്നുള്ള നിർബന്ധപൂർവ്വം ഒന്നും അല്ല നമ്മൾ ചെയ്യുന്നത്. ദൈവത്തിന്റെ കരുണയോട് നമ്മൾ അപേക്ഷിക്കുകയാണ്. പക്ഷെ വലിയ പ്രത്യാശയിലാണ് നമ്മൾ അത് ചെയ്യുന്നത്. അവരും ഞങ്ങളും കർത്താവ് അനുഗ്രഹം പ്രാപിക്കണേ. ഇല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ മതിയാകും, ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു അതുകൊണ്ട്. പക്ഷെ അങ്ങനല്ല, നമ്മളെപ്പോഴും വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം കർത്താവിന്റെ ന്യായവിധിയുടെ ഒരു ദിവസം വരുന്നുണ്ട്, അന്ന് വരെയും നമ്മൾ ഇത് ചെയ്യണം. അത് തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഏതെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, അപ്പനെ അമ്മയെ ഓർക്കാത്തവരുണ്ടെങ്കിൽ ദയവീത് അവരെ ഓർത്ത് വിശുദ്ധ കുർബാന ചൊല്ലിക്കണം. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീര് തൂകുകയും ചെയ്യണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതിനാൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എത്രയും യോഗ്യവും മുറയും പ്രയോജനമുള്ളതും അത്രയെ. എന്നാൽ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് വലിയ പ്രയോജനമാണെന്ന് ഇവിടെ പറയുന്നു. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണെന്നറിയാവോ, ഞാൻ ജീവനോ ഇരിക്കുമ്പോഴും മരിച്ചതിന് ശേഷവും മറ്റുള്ളവർ എനിക്ക് വേണ്ടി അപേക്ഷിച്ചുകൊള്ളുമല്ലോ എന്നുള്ള വിചാരത്തോടുകൂടി ജഡമയനായ ഒരുത്തൻ നടക്കുന്നുവെങ്കിൽ, ആയത് മരണത്തിനുള്ള പാപങ്ങളിൽ ഒന്നാകയാൽ സകല പരിശുദ്ധന്മാരും ദീർഘദർശിമാരും ലോകത്തിലുള്ളവരൊക്കെയും അവന് വേണ്ടി അപേക്ഷിച്ചാലും അവൻ കൃപയ്ക്ക് യോഗ്യനായി തീരുന്നതല്ലേ അല്ല. വളരെ കൃത്യമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്റെ മക്കളും എന്റെ ബാക്കിയുള്ളവരും കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളും. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇച്ചിരി കള്ളടിച്ച് നടക്കാം, പെരുന്നാളിന് നമുക്ക് ഇച്ചിരി ബഹളമൊക്കെ വെക്കാം, പള്ളിയിൽ പോയി ബഹളം വെക്കാം, അല്ലെ മറ്റുള്ളവരോട് കുശുംബയും അസൂയയും കുന്നായ്മയും ഗോസിപ്പും ഒക്കെ ആകാം സ്ത്രീയാണെങ്കിൽ. അങ്ങനെയൊക്കെ വിചാരിച്ച് ജീവിക്കുന്നവര് ഒരു കാര്യം ഓർക്കുക, ഞാൻ ജീവനോടിക്കുമ്പോഴും മരിച്ചതിന് ശേഷവും മറ്റുള്ളവരെല്ലാം എനിക്ക് വേണ്ടി അപേക്ഷിച്ചു കൊള്ളുമല്ലോ എന്നുള്ള വിചാരത്തോടുകൂടി ഈ ലൗകികനായിട്ട് നടന്നാൽ, അതാണ് ഈ ലൗകികനായിട്ട് നടക്കാൻ ഞാൻ ഉദ്ദേശിക്കുമ്പോൾ, നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഇവിടുത്തെ കുറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം ഇവരുടെ ലൈസൻസിങ് ആണ്. എല്ലാ കാര്യത്തിനും ലൈസൻസ്, ലിബറലിസം, എല്ലാം ഫ്രീ ബേഡായിട്ട് കുഞ്ഞുങ്ങളെ വിടുന്ന ഒരു കാര്യം വലിയൊരു പ്രശ്നമാണ്. പിന്നെ അവരുടെ വിവാഹത്തെ പറ്റി ഉള്ള അവരുടെ ചിന്താഗതികള്, പിന്നെ അവരുടെ ഡ്രസ്സിങ് അവരുടെ ഇന്റേണലായിട്ട് യേശു ക്രിസ്തുവിനെ ഒരുത്തൻ ഉൾക്കൊണ്ടിരിക്കുന്നു എങ്കിൽ അവൻ എക്സ്റ്റേണൽ ആയിട്ടുള്ള അവന്റെ ബിഹേവിയറിൽ അത് കാണാം. അത് കാണാം. ഈ നമ്മുടെ ഡ്രസ് കോഡ് ആണെങ്കിലും നമ്മുടെ മാതാപിതാക്കളും ഇവിടെ അമേരിക്കയിൽ വന്നിട്ട് ഈ വസ്ത്രം ധരിക്കുന്ന കാര്യത്തിലൊക്കെ അതിനല്ല, ഞങ്ങൾ അമേരിക്കയിലൊക്കെ അല്ലേ ഇച്ചിരി ഇങ്ങനെയൊക്കെ ഇത് കാണിച്ചു നടന്നാൽ എന്നാ കുഴപ്പം എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് അങ്ങ് വഴുതി 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 പോകുന്ന കണ്ടിട്ടുണ്ട്. ഇത് തെറ്റാ കേട്ടോ, ഇത് തെറ്റാ. അത് അങ്ങനെയുള്ള ജഡാസക്തി. മദ്യപാനം എവിടെ? നമ്മുടെ ഈ എല്ലാ പള്ളികളിലും ഉള്ള പരിപാടിയാ. മൗനിസ നോക്കിയാലും ചത്താലും ഓർമ്മ നടത്തിയാലും നാലുപേര് കൂടിയാലും ഉടനെ മദ്യപാനം. ആ മദ്യപാനം ഇത് മഹാതിന്മയാ. ഈ നിങ്ങൾ ഇത് ഏകദേശം നിങ്ങൾക്ക് വേണ്ടി കുർബാന ചൊല്ലിച്ചിട്ടുള്ള കാര്യം ഒരു കാര്യം ഇല്ലെന്നാ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവത്തെ അറിയണം. ദൈവത്തെ അറിയുന്ന മക്കളാ, ദൈവത്തിന്റെ മക്കളായിട്ട് മാറണം. അതാ ഈ പ്രാർത്ഥനയുടെയും വാങ്ങിപ്പോയവരെയും ഓർക്കുന്നതിന്റെ ഒക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ജീവിനോടിരിക്കുമ്പോൾ ബോധം ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ, ബുദ്ധിയും ബോധം ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ സാധിക്കണം. അത് ക്രമീകരിക്കണം എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് ഇവിടെ പറയാം. അല്ലാതെ അതുകൊണ്ടാണ് മറ്റുള്ളവർ നമ്മളെ പുച്ഛിക്കുന്നേ, ചുമ്മാ കള്ളു അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും പറയാൻ പറഞ്ഞ് പള്ളി ബഹളം ഉണ്ടാക്കി ഇല്ലാത്ത വിഷയങ്ങളും ഉണ്ടാക്കി ഇങ്ങനെ ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ സാക്ഷ്യം നഷ്ടപ്പെട്ടവരായിട്ട് ജീവിക്കുമ്പോഴാണ് മറ്റുള്ളവർ നമ്മളെ പുച്ഛിക്കുന്നത്. അത് സഭയുടെ വിശ്വാസത്തിന്റെ പ്രശ്നമല്ല, നമ്മുടെ ബിഹേവിയറിന്റെ പ്രശ്നം, നമ്മുടെ സ്വഭാവത്തിന്റെ പ്രശ്നം. അത് മാറണം, അത് മാറ്റപ്പെടണം. അപ്പോ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുമ്പോൾ മരിച്ചതിന് ശേഷവും മറ്റുള്ളവർ പ്രാർത്ഥിച്ചാല് തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ സന്നിധിയിൽ അവന് നീതീകരണം ഉണ്ടാകുമെന്നുള്ളതാണ്. കാരണം മരണകരമായിരിക്കുന്ന പാപങ്ങളുടെ പട്ടിക വിശുദ്ധ കുർബാനക്രമത്തിൽ ഇതൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ വല്ലപ്പോഴും എടുത്ത് താളൊക്കെ ഒന്ന് മറിച്ച് നോക്കണം. അതിനകത്ത് മരണകരമായ ഒരു പാപമാണ് മറ്റുള്ളവരുടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞ് ഈ ലൗകികമായ തിന്മകളിൽ ഏർപ്പെടുക എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം ഈ സംസ്കാരത്തിന്റെ തിന്മ തിന്മയാണെന്നുള്ളത്. ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന പ്രശ്നം എന്താണെന്നറിയോ? പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളത് വീണ്ടും ആവർത്തിക്കാം. ഒന്നാമത് ജീവിക്കാൻ ഒരു പ്രമാണം വേണം, ഒരു ലോ വേണം, ഒരു ന്യായപ്രമാണം വേണം. ഏതാ ഈ ന്യായപ്രമാണം? ഇന്ത്യയിൽ ഒരു ന്യായപ്രമാണമുണ്ട്, കാനഡയിൽ ഒരു ന്യായപ്രമാണമുണ്ട്, അമേരിക്കയിൽ ഒരു ന്യായപ്രമാണം, ലോകത്തിലെല്ലായിടത്തും അവരുടേതായിരിക്കുന്ന ഓരോ രീതിയിലുള്ള അതിപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ബൈലോകളും ഒക്കെ ഉണ്ട് ഓരോന്നിനും. പക്ഷെ നമുക്ക് എവിടെയാണെങ്കിലും ക്രിസ്ത്യാനിക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒറ്റ ബൈലോയേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം. അത് സഭയിലൂടെ കിട്ടുന്ന നമ്മുടെ ഓറൽ ട്രഡീഷൻ, റിട്ടേൺ ട്രഡീഷൻ. വേദപുസ്തകം വായിക്കണം, വീട്ടിൽ വായിക്കണം, വേദപുസ്തകം വായിക്കണം. കുഞ്ഞുങ്ങളെ അനുസരിച്ച് വളർത്തണം, കുഞ്ഞുങ്ങളെ നന്മയിൽ വളർത്തണം. നന്മ ഇന്നതാണ് കുഞ്ഞെ, പാപം ഇന്നതാണെന്നുള്ളത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുക്കണം അപ്പനും അമ്മയും. അത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് കുർബാന ചൊല്ലിച്ചു കൊടുക്കുക. പിന്നെ അതുകൊണ്ട് ഞാൻ കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി 100 അടിച്ചാലും പ്രശ്നമില്ല എന്നുള്ളൊരു ബോധം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി സകല പരിശുദ്ധന്മാരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചാലും ഒരു പ്രയോജനം ഇല്ലെന്നാണ് മതോപദേശസാരങ്ങളിലൂടെ പിതാക്കന്മാര് നമുക്ക് തരുന്നതായ വലിയ അറിവ് എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. അതിനുവേണ്ടി ഉള്ള 1-2 കാര്യങ്ങളെ പെട്ടെന്ന് വായിക്കാം. സങ്കീർത്തനം 109 സങ്കീർത്തനം 14 വാക്യം ഒന്ന് വായിച്ചു.
അവന്റെ പിതാക്കന്മാരുടെ അകൃത്യം യഹോവ ഓർക്കുമാറാകട്ടെ, അവന്റെ അമ്മയുടെ പാപം മറഞ്ഞു പോകയും അരുത്.
കണ്ടോ? അപ്പം ദൈവം ചിലപ്പോ കണക്കിടും, അപ്പന്റെ അമ്മയുടെയും പാപങ്ങളൊക്കെ ദൈവം കണക്കിടും. ഇവിടെ നിങ്ങളുടെ മക്കൾ എന്നാ കുർബാന ചൊല്ലിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം, ഇപ്പോഴാകുന്ന രക്ഷാദിവസം, അതനുസരിച്ചുള്ള ജീവിതം നയിക്കാനും കൂടി ബോധ്യത്തിലേക്ക് കൂടി നമ്മൾ ഉണരണം. അതിനുവേണ്ടിയാകണം നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതും ഒക്കെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ 7 മണി ആയതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ കുറച്ചുകൂടെയൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഞാൻ ഉദ്ദേശിക്കാത്ത രീതിയിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് എന്നെ നയിച്ചുകൊണ്ട് പോയി. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് എന്നോട് അങ്ങനെയൊക്കെ അങ്ങ് കൊണ്ടുപോയി. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കണം, ഉണർന്ന് ചിന്തിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾക്കൊരു മാറ്റം ഉണ്ടാകേണ്ടത്, നമുക്ക് ഉണർവുണ്ടാകേണ്ടത്, നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ഉണർവുണ്ടാകേണ്ടത്. നമ്മൾ ജൈവം അനുവദിക്കുന്ന കുറച്ച് കാലം, 80-90 വയസ്സ് വരെ എത്ര ദിവസമുണ്ട്? ആകെപ്പാടെ 30,000 ദിവസം, ആകെ 30,000 ഡേയ്സ് ആണ് നമുക്കുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ. മാക്സിമം നമുക്ക് കിട്ടുന്ന 30,000 ഡേയ്സ്, 90 വയസ്സ് വരെ ജീവിച്ചിരുന്നാലും. ഇത് എത്ര കഴിഞ്ഞു? ഇപ്പൊ ഇനി എത്ര ദിവസം നമുക്ക് ജീവിക്കാനുണ്ട്? അതുകൊണ്ട് നമ്മുടെ സഭയുടെ ആരാധനാനുഷ്ഠാനങ്ങളൊക്കെ ഇത്ര ശ്രേഷ്ഠമായിട്ട് നമുക്ക് മുമ്പാകെ നിൽക്കുമ്പോൾ സകല പാപവും മുറുകെപ്പറ്റിയിരിക്കുന്ന ഭാരവുമെല്ലാം വിട്ടിട്ട് നമുക്ക് മുമ്പാകെ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. അടുത്ത ആഴ്ച അതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് പഠിക്കുകയും ചെയ്യാം. ഞാൻ ഇന്ന് ക്ലാസ് എടുത്ത സമയത്ത് എന്തെങ്കിലും ആർക്കെങ്കിലും പ്രയാസം വല്ലതും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ ദൈവം എന്നെ കൊണ്ട് പറയിപ്പിച്ചത്. ഞാൻ ഇതൊന്നും പറയാൻ വേണ്ടിയല്ല, ഇന്ന് 4 ചാപ്റ്ററും കഴിയുമെങ്കിൽ തീർക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ അതൊന്ന് ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ശോധന ചെയ്യാം. ദൈവസന്നിധിയിൽ ഭക്തിയോടും ദൈവസന്നിധിയിൽ പരിപൂർണമായിരിക്കുന്ന സമർപ്പണത്തോടും കൂടി നല്ല ക്രിസ്ത്യാനികളായിട്ട് നമുക്ക് ജീവിക്കാം. എന്നിട്ട് നമ്മളുടെ വാങ്ങിപ്പോയവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവത്തിന്റെ എല്ലാ കൃപകളും നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. വേറെ പൊതുവായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ജിജി?
ഉണ്ട്, 3 കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഒന്നാമതായിട്ട് ആനുവൽ കോൺഫറൻസിന്റെ കാര്യം സെപ്റ്റംബർ 13-15 വരെ എഡ്മണ്ടൺ സെന്റ് ഗ്രിഗോറിയോസ് പള്ളിയിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. അത് ഇപ്പൊ എല്ലാവരും എന്നെ കേൾക്കുന്ന പലരും ഇതിന്റെ ഒരുക്കങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. ആരെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ബുക്ക് ചെയ്യുക, എയർഫെയർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. രജിസ്റ്റർ ചെയ്യേണ്ട അവസാന ഡേറ്റ് ഓഗസ്റ്റ് 15 ആണ്. രജിസ്ട്രേഷൻ ഫോമും $25 ഫീയും കൂടി എന്റെ പേരിൽ അയച്ചു തരിക. ഏതെങ്കിലും യൂണിറ്റ് സെക്രട്ടറിമാരോടോ റീജിയണൽ സെക്രട്ടറിയോടോ ഒക്കെ ചോദിച്ചാൽ എന്റെ അഡ്രസ് ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം, GK Simon 30 Elliott Lane, Elliott Lane, Homewood, HOMEWOOD, Illinois 60430. നിങ്ങൾ രജിസ്ട്രേഷൻ ഫോം ഓഗസ്റ്റ് 15 എനിക്ക് കിട്ടേണ്ട പോലെ എല്ലാവരും അയച്ചു തരിക. അതുപോലെ മീറ്റിംഗിൽ വന്ന് എല്ലാവരും സംബന്ധിക്കുക, എല്ലാം ഭംഗിയായിട്ട് നടക്കുവാൻ എല്ലാവരും പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ബൈബിൾ റീഡിംഗ് മന്ത് സ്റ്റാർട്ട് ചെയ്തു. July 15-15 വരെയാണ്. എല്ലാ യൂണിറ്റിലും അവർ വായിക്കേണ്ട പോർഷൻസ് ശാന്തമ്മ ആന്റി ഓൾറെഡി മെയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ യൂണിറ്റ് സെക്രട്ടറിയോ ഏരിയ റീജിയണൽ സെക്രട്ടറിയോ കോൺടാക്ട് ചെയ്യുക. എല്ലാ യൂണിറ്റ് മെമ്പേഴ്സും ആ റീഡിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കണം. അതുപോലെ ഓഗസ്റ്റ് 15 കഴിഞ്ഞ് വരുന്ന സൺഡേ സമാജം ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയും വേണം. മൂന്നാമതായിട്ട്, എല്ലാവരും ഒരു കുക്ക് ബുക്കിനെ പറ്റി കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സമാജത്തിന്റെ വകയായിട്ട് ഒരു കുക്ക് ബുക്ക് ആനുവൽ കോൺഫറൻസിനോടുകൂടി പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ഓർക്കും ഇന്റർനെറ്റിലൊക്കെ ഒത്തിരി റെസിപ്പീസ് ഒക്കെ കിട്ടും. പക്ഷെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് അല്ലെ നമ്മുടെ പേരൻസ് നമുക്ക് പാസ് ഓൺ ചെയ്ത ചില റെസിപ്പീസ് ഏത് ഇന്റർനെറ്റ് നോക്കിയാലും കിട്ടത്തില്ല. അതുകൊണ്ട് അങ്ങനെ എങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള കളക്ഷൻസ് ഒന്ന് എഴുതി ശാന്തമ്പയാൻ്റെ പേരിൽ ഒന്ന് ഇമെയിൽ ചെയ്ത് കൊടുക്കുകയോ മെയിൽ ചെയ്ത് കൊടുക്കുകയോ ചെയ്താൽ നമുക്ക് നമ്മുടേതായിട്ട് ഉള്ളൊരു കുക്ക് ബുക്ക് ഉണ്ടാക്കി നമുക്കത് പബ്ലിഷ് ചെയ്യാം. നമ്മുടെ വരും തലമുറയ്ക്ക് അത് വളരെ പ്രയോജനപ്പെടും. അതുപോലെ നൊയമ്പ് കാലങ്ങളെ വിഭവങ്ങള്, പിന്നെ ഒരു പോട്ട്ലക്കിന് ഒരു പള്ളിയിൽ ഒരു 50 പേർക്കൊക്കെ വല്ല ഭക്ഷണം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞാൽ ചിലർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുക്കിംഗ് ടിപ്സ് ഒക്കെ അതിൽ കിട്ടും. അതുകൊണ്ട് എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, എല്ലാവരും നല്ല നല്ല റെസിപ്പീസ് അയക്കുക. ഓഗസ്റ്റ് 20 റെസിപ്പീസ് എല്ലാം ശാന്തമേനയുടെ പേരിൽ അയച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവകുടുംബം ഉണ്ടാകാനായിട്ട് എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കാം. താങ്ക് യു സോ മച്ച്.
ചമ്മന്തി അരയ്ക്കാനും ഒക്കെ പഠിപ്പിക്കുമായിരിക്കും അല്ലേ?
വേണമായിരിക്കും, അതുപോലും അറിയാത്ത ഉണ്ട്. അപ്പം പിന്നെ അതൊക്കെ നല്ലതല്ലേ? എല്ലാരും
അളവാണ്. സന്തോഷത്തോടെ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പിതാവാം ദൈവമേ, അവിടുത്തെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സ്വർഗവാസം കൂട്ടായ്മയും ഞങ്ങളെല്ലാവരുടെ മേലുനാഥ വനിതാ സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും പ്രവർത്തകരോടും കർത്താവ് ഈ ക്ലാസ് സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് സംബന്ധിക്കാനിരിക്കുന്നവരോടും ഞങ്ങളുടെ വാങ്ങിപ്പോരുടെ ആത്മാക്കളോടും സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ.
Thank you.